بسم الله الرحمن الرحيم وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا ولبثوا في كهفهم 300 سنين وازدادوا تسعا قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه ثم ما بعد കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ഇന്നഹും ഈ അദ്ഹറു അലൈക്കും യർജുമുക്കും അവ യുഈദുക്കും ഫീ മില്ലതിഹി വലൻ തുഫ്ലിഹു ഇദൻ അബദ എന്ന ഭാഗമാണ് വിശദീകരിച്ചത്. അതായത് അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയുടെ പ്രത്യേകതകൾ, അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രത്യേകതകൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കിൽ നിന്ന് അത്ഭുതകരമായി എഴുന്നേൽപ്പിച്ച് പിന്നെ അവരിൽ ഒരാളെ അവർ പട്ടണത്തിലേക്ക് പിന്നെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിയോഗിച്ചു. അങ്ങനെ ആ വ്യക്തിയോട് പിന്നെ തലത്തുഫിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. പിന്നെ തങ്ങളെക്കുറിച്ചുള്ള വിവരം ആരും അറിയാത്ത രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ കരുതലോടെ വർത്തിച്ച് ആരും അറിയാത്ത രീതിയിൽ പട്ടണവാസികൾക്ക് പിടികൊടുക്കാത്ത അറിവ് കൊടുക്കാത്ത രീതിയിൽ പെരുമാറാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ പിടികൂടിയിട്ടില്ലെങ്കിൽ ആദർശത്തിലേക്ക് അവർ മടക്കും, അവരുടെ ആദർശത്തിലേക്ക്, അല്ലെങ്കിൽ അവർ വധിച്ചു കളയും തുടങ്ങിയ കാര്യം നമ്മൾ വിശദീകരിച്ചു. ഇനി അതിനെ തുടർന്ന് വീണ്ടും ഗുഹാവാസികളെ പട്ടണവാസികൾ കണ്ടെത്തിയതിൽ പിന്നെ നടന്ന ചില സംഭവങ്ങൾ, അതേപോലെ ഗുഹാവാസികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന കാര്യങ്ങൾ, ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ കുറച്ച് മസലകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വകദാലിക് أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقال ابن عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على عمرهم لنتخذن عليهم مسجدا سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تماري فيهم إلا مراء ظاهرا ولا تستفتي فيهم منهم أحدا وكذلك أعثرنا عليهم وكذلك كذلك അത് പ്രകാരം അതുപോലെ വാവു ആത്തിഫ താത്തിഫിൻ്റെതാണ് കദാലിക് അതുപോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗുഹാവാസികളെ ദീർഘകാലം അത്ഭുതകരമായ വിധം ഉറക്കി കിടത്തി. ആ ഉറക്കിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ വിധം അവരെ ഉണർത്തി. അതുപോലെ കദാലിക് തന്നെ അതുപോലെ ജുംലയെ മുൻ ജുംലകളിലേക്ക് ഘടിപ്പിക്കാനാണ് ഈ വാവ്. അതുപോലെ എന്ന് പറഞ്ഞാല് ദല്ലൽന അലൈഹിം അല്ലെങ്കിൽ അത്ലഅന അലൈഹിം എന്നർത്ഥം. അഅസറ എന്നാ അറിയിച്ചു, ദല്ലല അല്ലെങ്കിൽ അത്ലഅ ശരിക്ക് അഅസറ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു മുഖം കുത്തി വീണിന്നാണ് പറയുക, മുഖം കുത്തി വീണിന്നാണ് പറയുക. അന്വേഷണം ഒന്നും കൂടാതെ ഒരു സംഗതി കണ്ടെത്തുന്നതിന് പിന്നീട് ആസറ എന്ന് പ്രയോഗിക്കും. അന്വേഷിക്കാതെ തന്നെ കണ്ടെത്തുക, അങ്ങനെ കണ്ടെത്തുന്നതിന് ആസറ എന്ന് പ്രയോഗിക്കും. ഇവിടെ അർത്ഥത്തിലാണ് ദല്ലല അത്ല എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് വകദാലിക് അവരെ ഉറക്കുകയും ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തതുപോലെ അലൈഹിം നാം അവരെ അറിയിച്ചു. അലൈഹിം അവരുടെ അവരെ കുറിച്ച് അത്ലഅന അലൈഹിം എന്നർത്ഥം. ഇവിടെ അലൈഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അല അഹ്ലിൽ കഹ്ഫ് ഗുഹാവാസികൾ, അല അഹ്ലിൽ കഹ്ഫ് ഗുഹാവാസികൾ, ഗുഹാവാസികളെ കുറിച്ച് നാം അറിയിച്ചു. ആരെ അറിയിച്ചു? അള്ളാഹു സുബ്ഹാനഹു വതആല ഗുഹാവാസികളെ അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുത്തു എന്ന് പറയാണ്. ആർക്കാണ് കാണിച്ചു കൊടുത്ത്? ആ പട്ടണവാസികൾക്കാണ്, പട്ടണത്തിലെ ആളുകൾക്കാണ്. തയ്യും അവിടെ പട്ടണത്തിലെ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല. പിന്നെയോ വകദാലിക അഅസർന നാം കാണിച്ചു കൊടുത്തു അലൈഹിം ഗുഹാവാസികളെ, ആർക്ക്? പട്ടണവാസികൾക്ക്. പട്ടണവാസികൾക്ക് അള്ളാഹു അവിടെ പട്ടണവാസികൾക്കാണെന്ന് പറഞ്ഞില്ല. അത് എന്തുകൊണ്ട്? ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ അഅസറ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അന്വേഷണം ഒന്നും കൂടാതെ കാണാണ്. അതായത് ഈ പട്ടണവാസികൾ ഇവരെ കാണാത്തത് കൊണ്ട് തെരഞ്ഞു പിടിച്ചു പോയിട്ട് കണ്ടെത്തിയതല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്താണ്? അവരെ കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്ക് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അഹ്ലുൽ കഹ്ഫിനെ പട്ടണവാസികൾക്ക് കാണിച്ചു കൊടുത്തത്? ലിയഅലമു അവർ അറിഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ലാം തഅലീലിന്റെ ലിയഅലമു അവർ അറിഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്ത്? അന്ന വഅദല്ലാഹി ഹഖുൻ, അന്ന വഅദല്ലാഹ് തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം ഹഖുൻ അത് സത്യമാകുന്നു, യാഥാർത്ഥ്യമാകുന്നു. തീർച്ചയായും അന്ത്യനാൾ, അസ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ, അന്ത്യനാൾ ലാ റൈബ ഫീഹ, ലാ റൈബ ഫീഹ റൈബ എന്ന സംശയം, മിരിയത് റൈബ് ഷക് ഫീഹ, ഫീഹ എന്ന് പറഞ്ഞാൽ ഫിസ. ലാ റൈബ ലാ നാഫിയ ജിൻസാണ്. ലാ റൈബ എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. ഫീഹ അന്ത്യനാളിന്റെ വിഷയത്തിൽ. അപ്പോ ലിയഅലമു അവർ അറിയുന്നതിന് വേണ്ടിയാണ്. അന്ന വഅദല്ലാഹി ഹഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. വഅന്ന സഅത, അന്ത്യനാൾ, ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല എന്നതും അതാണ് വഖഫ്, അവരറിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വകദാലിക അസർന അലൈഹിം, ഗുഹാവാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അറിവ് നൽകി. അവിടെ ഈ വാവ് വന്നപ്പോ വകദാലിക അസർന അലൈഹിം എന്നുള്ളതിന് പൂർണ്ണമായിട്ട് നമ്മൾ അർത്ഥം പറയുമ്പോ വകദാലിക, ഈ ഗുഹാവാസികൾ അല്ലാഹു അത്ഭുതകരമായ വിധം ഉറക്കിക്കിടത്തി. ആ ഉറക്കിയതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിവരം നൽകുകയും ചെയ്തു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആളുകൾക്ക് അവരെ കുറിച്ച് വിവരം നൽകിയത്? ലിയഅലമു, അവരറിയാൻ വേണ്ടി. അന്ന വഅദല്ലാഹി ഹഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാകുന്നു. വഅന്ന സഅത ലാ റൈബ ഫീഹ, അന്ത്യനാൾ അതിൽ യാതൊരു സംശയവുമില്ല, അത് സത്യമായി പുലരുന്നതാകുന്നു എന്നും അവരറിയുന്നതിന് വേണ്ടി. മനസ്സിലല്ലേ? ഈ ലിയഅലമു, അവരറിയുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്നുള്ളതും അന്ത്യനാൾ അതിൽ സംശയമില്ല എന്നുള്ളതും അവരറിയുന്നതിന് വേണ്ടിയതാണ്. അത് പട്ടണവാസികൾ മാത്രമാണോ അറിയേണ്ടത്? അതല്ല, പിൽക്കാലത്ത് ലോകം മുഴുവൻ അറിയേണ്ടതാണ്. പട്ടണവാസികളും അറിയണം, ലോകം മുഴുവനും അറിയണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പട്ടണവാസികളെ പ്രത്യേകിച്ച് പറയാതിരുന്നത്. അള്ളാഹു ഗുഹാവാസികളെ കുറിച്ച് അവർ മൂന്ന് നൂറ്റാണ്ടിലേറെ 309 വർഷം ഉറങ്ങിക്കിടന്നവരാണ്, എന്നിട്ട് അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റവരാണ് എന്നുള്ള അങ്ങനെയുള്ള ഗുഹാവാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിവരം നൽകിയത്, അറിയിപ്പ് നൽകിയത്, അത് ആളുകളെല്ലാം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ വകദാലിക ആസർണ അലാ അഹ്ലിൽ മദീനത്തി അലൈഹിം, പട്ടണവാസികൾക്ക് ഗുഹാവാസികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല വിവരം നൽകി, അറിയിപ്പ് നൽകി, അല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുത്തു എന്ന് പട്ടണവാസികളെ പ്രത്യേകം ഇവിടെ മഫ്ഊലിനെ എടുത്തു പറയാതിരുന്നത്. കാരണം ഈ കാണിച്ചു കൊടുക്കൽ കൊണ്ടുള്ള ഹിക്മത്ത് എന്താണ്? അത് പട്ടണവാസികൾക്ക് മാത്രമുള്ളതല്ല, പിന്നെയോ അത് എല്ലാ ലോകർക്കും ഉള്ളതാണ്. പട്ടണവാസികൾക്കും പിന്നീട് ഈ ചരിത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയേണ്ട സംഗതിയാണ്. മനസ്സിലായില്ലേ? 309 വർഷം ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറക്കിക്കിടത്തു. ആ ഉറക്കിക്കിടത്തിയവരെ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് അവരെ എഴുന്നേൽപ്പിക്കുകയാണ്, ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പൊ ഇത് സംഭവിപ്പിച്ചത് ആരാണ്? ഇതിന് പിന്നിൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ആ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ മരിപ്പിച്ച് മണ്ണായ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ക്ഷിപ്രസാധ്യമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് അറിയിച്ചു കൊടുത്തത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇദി യതനാസഊന ബൈനഹും അംറഹും. ഇദി യതനാസഊന എന്ന ഹീന യതനാസഊന, അവർ തർക്കിച്ചിരുന്ന അവസരത്തിൽ. ബൈനഹും, അവർക്കിടയിൽ. അംറഹും, അവരുടെ കാര്യം. അപ്പൊ ഇവിടെ ഇദി യതനാസഊന, യതനാസഊന എന്നാണ് അവർ തർക്കിച്ചപ്പോൾ, അന്യോന്യം തർക്കിച്ചു. അവർ തർക്കിച്ചു എന്ന് പറഞ്ഞാൽ പട്ടണവാസികൾ, ഈ പട്ടണത്തിലെ ആളുകൾ തർക്കിച്ചു. ബൈനഹും, അവർക്കിടയിൽ പട്ടണവാസികൾ തന്യോന്യം തർക്കിച്ചു. അംറഹും, അംറഹിലിൽ കൈഫ്, ഈ ഗുഹാവാസികളുടെ വിഷയത്തിൽ തർക്കിച്ചു. അപ്പൊ ഇവിടെ ഇദി യതനാസഊന ബൈനഹും അംറഹും എന്നുള്ളത് അതിന്റെ ബന്ധം ഈ അസർന അലൈഹിം എന്നുള്ളതിനോടാണ് ഇന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണെന്നറിയോ? അതായത് പട്ടണത്തിലെ ആളുകൾ ഗുഹാവാസികളുടെ വിഷയത്തിൽ തർക്കിച്ചിരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഗുഹാവാസികളെ കുറിച്ച് എന്ത് ചെയ്തു? അവരെ അറിയിച്ചു, വിവരം നൽകി. എന്തിന്? ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖും വഅന്ന സഅത ലാ റൈബ ഫിഹ, ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ഇദി യതനാസഊന ബൈനഹും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിന് ബന്ധം ഈ മുന്നേ പറഞ്ഞതിനോടാണ് എന്നാണ് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അർത്ഥം വെച്ചിട്ട് ഇഷ്കല്ല. ചിലര് പറഞ്ഞ അങ്ങനല്ല, ചിലര് പറഞ്ഞത് ഇദി യതനാസഊന ബൈനഹും അംറഹും എന്നുള്ളതിനോടുള്ള ബന്ധം ശേഷം ഉള്ളതിനോടാണ്. അങ്ങനെ ആവുമ്പോ എങ്ങനെയാണ് അർത്ഥം പറയുക? നമ്മൾ ഇതിന് അർത്ഥം പറഞ്ഞതിന് ശേഷം മനസ്സിലാക്കാം. ഫഖാലു, ഫാവ് ആത്തിഫത്തിന്റെ. ഖാലു, അവര് പറഞ്ഞു. ഇബ്നു അലൈഹിം, ഇബ്നു നിങ്ങൾ നിർമ്മിക്കുക, അലൈഹിം അവരുടെ മേൽ, അവരുടെ മേൽ എന്നാണ് അല അഹ്ലിൽ കഹ്ഫ് ഗുഹാവാസികളുടെ മേൽ, ബുനിയാനൻ ഒരു എടുപ്പ് അല്ലെങ്കിൽ ഒരു നിർമ്മാണം. ബുനിയാനൻ എന്നുള്ളത് പിന്നെ എടുപ്പ് എന്നർത്ഥത്തിന് പറയും, ബിന എന്നർത്ഥത്തിന് പറയും, അതേപോലെ തന്നെ നിർമ്മാണം മസ്ദറായിട്ടും പറയും, മസ്ദറിന്റെ മാനയിലും പറയും. ഇവിടെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവർക്ക് ഈ അറിയിപ്പ് നൽകിയത്, ആർക്ക് പട്ടണവാസികൾക്ക് ഇവരെ കുറിച്ച് അറിയിപ്പ് നൽകിയത്. അതിൽ ചില റിവായത്തുകളിൽ കാണുന്നത്, പ്രസിദ്ധമായ റിവായത്തുകളിൽ കാണുന്നത്, ഈ ഉറക്കിക്കിടത്തിയ ആളിൽ ഒരാൾ പോയി നാണയായിട്ട് പോയി, എന്നിട്ട് അങ്ങാടിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, അയാൾക്ക് വേണ്ട ഇവർ പറഞ്ഞയച്ച ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പൊ മാർക്കറ്റിൽ ചെന്നിട്ട് ഇയാൾ ഇയാളുടെ കയ്യിലുള്ള ഈ വെള്ളി നാണയം വരിക്ക് നൽകിയപ്പോൾ ആ വരിക്ക് അന്ന് പ്രാബല്യത്തിലുള്ളതല്ല നാണയം. അപ്പൊ ഇയാൾ ചോദിക്കാണ് ഇത് എവിടുന്നാണ് എന്താണ്. അപ്പോ ഈ ഉറങ്ങിക്കിടന്ന ആള് പറയാണ് ഇത് ഇന്നലെ ഞാൻ കാരക്ക കച്ചവടം നടത്തിയിട്ട് വിറ്റ് കിട്ടിയ കാശാണ് വെള്ളി നാണയം, ഞാൻ ഇന്നലെ കാരക്കച്ചവടം നടത്തിയിട്ട് കിട്ടിയ വെള്ളി കാശാണ് എന്ന് പറയാണ്. അപ്പോ പറയാണ് ഈ വെള്ളിക്കാശ് ഇന്ന് നിലവിലില്ല, അങ്ങനെ സംസാരമായി. അപ്പൊ നിങ്ങൾ ആരാണ്, ഞാൻ നിങ്ങൾ ഈ പട്ടണത്തിലുള്ള ആളാണ്, ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഇവരുടെ ഇത് അക്രമം കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഓടി രക്ഷപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചപ്പോ ഇവരുടെ വിഷയം സംസാരമായി. അങ്ങനെ പിന്നെ ഈ വെള്ളിക്കാശ് അതിന്റെ ചരിത്രം നോക്കുമ്പോൾ 3 നൂറ്റാണ്ടുകൾക്ക് അപ്പുറമാണ്. അപ്പൊ അവരെ കുറിച്ച് അന്നന്ന് നിലവിലുള്ള രാജാവിന് വിവരം കൊടുത്ത്, ഏതായാലും പിന്നെ ഇവര് ഇയാള് സഹോദരങ്ങളെ കുറിച്ച് വിവരം ഇയാളിലൂടെ മനസ്സിലാക്കി. അങ്ങനെ ഇവരൊന്നായിട്ട് എന്ത് ചെയ്ത് ഗുഹയിൽ ചെന്ന് അപ്പൊ ഗുഹാവാസികളെ കണ്ടു. പക്ഷേ ഗുഹാവാസികൾ പിന്നെ അവരെ കണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്, ഗുഹയിൽ അവർ മരിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ അവർ ജീവിച്ചിട്ടില്ല, ഗുഹാവാസികൾ അവരുടെ മരണം പെട്ടെന്നായിരുന്നു. അപ്പൊ ഇതാണ് അവർക്ക് അറിയിപ്പ് നൽകിയത്. അങ്ങനെ ഈ ഗുഹാവാസികളുടെ കാര്യത്തിൽ ഇവർക്കിടയിൽ സംസാരമായി, ആർക്കിടയിൽ, പട്ടണവാസികൾക്കിടയിൽ, എന്ന് ആര് എപ്പോ എങ്ങനെ തുടങ്ങിയ വിഷയത്തിൽ വലിയ സംസാരമായി, തർക്കായി. അതുകൊണ്ടാണ് പറയുന്നത് ഇത് യത്തനാദൗന ബൈനഹും അമ്രഹും, മനസ്സിലായില്ലേ. അപ്പൊ അതിനോടുള്ള ബന്ധം മുന്നേയുള്ളതിനോടാണെന്ന് പറഞ്ഞവരുണ്ട്, അതല്ല ഇനി ഈ പറയാൻ പോകുന്നതിനോട് ഉള്ളതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഫഖാലു, ഈ പട്ടണത്തിലെ ആളുകൾ അവര് പറഞ്ഞു, ഇബ്നു അലൈഹിം ബുനിയാന, അവരുടെ മേൽ നിങ്ങളൊരു എടുപ്പ് നിർമ്മിക്കുക, ഒരു കെട്ടിടം അല്ലെ ഒരു എടുപ്പ് നിർമ്മിക്കുക. റബ്ബുഹും ആലമുബിഹിം, റബ്ബുഹും അവരുടെ റബ്ബാണ് ആലമുബിഹിം അവരെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അതായത് ഈ യുവാക്കൾ അവരുടെ വിഷയത്തിൽ അന്യോന്യം തർക്കായി, ഇവരാരാണ് എങ്ങനെയാണ് തുടങ്ങിയ വിഷയത്തിൽ തർക്കായി. കാരണം പിന്നെ 3 നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ആളുകളല്ലേ. അപ്പോ അവർക്കിടെ വിഷയത്തിൽ തർക്കായപ്പോ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഇബ്നു അലൈഹിം ബുനിയാന, ഈ മരിച്ച ഗുഹാവാസികളുടെ മേൽ നിങ്ങൾ ഒരു എടുപ്പ് നിർമ്മിക്കുക. റബ്ബുഹും ആലമുബിഹിം, അവരെ കുറിച്ച് കൂടുതൽ അറിയുന്നവനാരാണ്, അവരുടെ റബ്ബാണ്. അതുകൊണ്ട് കൂടുതൽ തർക്കിക്കേണ്ട കാര്യമല്ല, നമുക്ക് എന്ത് ചെയ്യാം, അവർ മരിച്ചു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർ മരിച്ചെടുത്ത ഒരു എടുപ്പ് ഉണ്ടാക്കാം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു, ഈ ഒരു കൂട്ടർ അല്ലദീന എന്നാണ് ഒരു കൂട്ടർ, അവരുടെ പ്രത്യേകത എന്താ, അവരുടെ ഈ അല്ലദീന എന്നുള്ളത് മൗസൂലയാണ്, അതിന്റെ സിലത്താണ് ഗലബു അല അംരിഹിം. ഖാലല്ലദീന ഗലബു അല അംരിഹിം, അവരുടെ കാര്യത്തിൽ അതിജയിച്ചവർ പറഞ്ഞു. ഖാലല്ലദീന ഗലബു, അതിജയിച്ചവർ പറഞ്ഞു, അല അംരിഹിം അവരുടെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ മേൽക്കോയ്മ നേടിയവർ, അതിജയിച്ചവർ പറഞ്ഞു. അതിന്റെ ഉദ്ദേശം പറയാം, എന്ത് ലനത്തഖിദന്ന, നാം ഉണ്ടാക്കുക തന്നെ ചെയ്യും, നാം സ്വീകരിക്കുക തന്നെ ചെയ്യും, അലൈഹിം അവരുടെ മേൽ ഗുഹാവാസികളുടെ മേൽ, മസ്ജിദൻ ഒരു പള്ളി, മസ്ജിദൻ എന്ന് പറഞ്ഞ ഒരു പള്ളി, ലനത്തഖിദന്ന അലൈഹിം അവരുടെ മേൽ നാം ഉണ്ടാക്കുക തന്നെ ചെയ്യും, മസ്ജിദൻ ഒരു പള്ളി, മസ്ജിദ് പ്രാർത്ഥന സ്ഥലം. ഇവിടെ കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഈ യത്തനാ സൗന ബൈനഹും അംറഹും എന്ന് പറഞ്ഞാൽ അതിന്റെ ബന്ധം ഇങ്ങോട്ടാണ് എങ്കിൽ, ഈദ് എന്ന് പറഞ്ഞെങ്കിൽ അതിനു മുമ്പിൽ ഒരു ക്രിയയെ സങ്കല്പിക്കും, അതെന്താണ് ഈദ് എന്ന് പറഞ്ഞാൽ ബർഫാണ്. ഉസ്കുർ ഈദ് യത്തനാ സൗന ബൈനഹും അംറഹും, ഉസ്കുർ നിങ്ങൾ ഓർക്കുക, പട്ടണത്തിലെ ആളുകൾ ഗുഹാവാസികളുടെ വിഷയത്തിൽ തർക്കിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഫഖാലു, അവർ പറയുകയുണ്ടായി, ഇബ്നു അലൈഹിം, ഈ ഗുഹാവാസികളുടെ മേൽ നിങ്ങൾ നിർമ്മിക്കുക ബുനിയാനൻ, ഒരു എടുപ്പ്, അല്ലെങ്കിൽ നിങ്ങളൊരു നിർമ്മാണം നടത്തുക. ബുനിയാനൻ എന്നുള്ളത് എടുപ്പ് എന്നുള്ള അർത്ഥത്തിനും പറയും, മസ്ദറായിട്ടും പറയും. മസ്ദറാകുമ്പോൾ ഇത് മഫ്ഊലു മുത്തലക്കാണ്. അപ്പൊ ഒരു പ്രത്യേകം ഒരു നിർമ്മാണം നിങ്ങൾ നടത്തുക. റബ്ബുഹും ആലമു ബിഹിം, എന്തിനാണ് നമ്മൾ തർക്കിക്കണം അവരെ കുറിച്ച്? അവരെ കുറിച്ച് കൂടുതൽ അറിയുന്നവൻ അവരുടെ റബ്ബാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗുഹാവാസികളുടെ മേൽ ഒരു എടുപ്പുണ്ടാക്കാം എന്ന് പറഞ്ഞു. ഈ ഗുഹാവാസികളുടെ മേൽ എടുപ്പുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞത് അവരിൽപ്പെട്ട വിശ്വാസികളാണ്. ആ വന്ന ആളുകളുണ്ടല്ലോ പട്ടണത്തിൽ നിന്ന് വന്ന ആളുകൾ, പണ്ടത്തെ മാതിരി പണ്ടൊക്കെ ആ നാട്ടിലുള്ളവരൊക്കെ കുഫാറുകളാണ്, അവിശ്വാസികളാണ്, ഇവരുടെ ശത്രുക്കളാണ്. ഇത് 3 നൂറ്റാണ്ടിന് ഇപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ കുറെ വിശ്വാസികളുണ്ട്. അപ്പൊ ആ വിശ്വാസികളാണ് പറഞ്ഞത് അവരെ കുറിച്ച് കൂടുതൽ അറിയുന്നവൻ അവരുടെ റബ്ബാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ മേൽ ഒരു എടുപ്പുണ്ടാക്കുക. തഫ്സീറുകളിൽ കാണാം ഈ എടുപ്പ് എങ്ങനെയാണ്. ചിലര് പറഞ്ഞ് ഇവർ ഗുഹക്കുള്ളിലാണ് മരിച്ചത്, അതുകൊണ്ട് തന്നെ ഗുഹക്കുള്ളിൽ തന്നെയാണ് അവരുടെ മക്ബറ, ഖബറുകൾ ഉള്ളത്. അതുകൊണ്ട് ഗുഹക്കുള്ളിൽ എടുപ്പുണ്ടാക്കാന്നുള്ളത് നടക്കൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഗുഹാമുഖം അടച്ചുകൊണ്ട് അവരുടെ ഖബറ അതിന്റെ ഉള്ളിൽ, ഗുഹാമുഖം അടച്ചുകൊണ്ട് ഒരു എടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞ അതല്ല, എടുപ്പ് ഗുഹ ഉൾക്കൊള്ളുന്ന മലയുടെ മുകളിൽ ഉണ്ടാക്കുക, മനസ്സിലായി? ഏതായാലും അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് കൃത്യമായിട്ട് ഒരു നെസ്സില്ല. എന്താണ് ആ എടുപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ പിന്നെ ഇത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചില്ല. ചിലര് പറഞ്ഞു ഗുഹാമുഖത്തെ അടച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്കൊരു, ഈ ഗുഹാവാസികൾ അവര് പിന്നെ മഹത്തുക്കളല്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ മക്ബറ അതിനകത്താണുള്ളത്, അതുകൊണ്ട് അവരെ പിന്നെ ആ ഗുഹ അടച്ചുകൊണ്ടൊരു എടുപ്പുണ്ടാക്കുക, ഒരു മതില് പോലെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അവരുടെ സ്മരണ എന്നോണം ആ ഗുഹ ഉൾക്കൊള്ളുന്ന മലയുടെ മുകളിൽ ഒരു എടുപ്പുണ്ടാക്കുക എന്ന അർത്ഥത്തിൽ ഇവർ പറഞ്ഞു എന്നാണ്. ഫഖാലു ഇബ്നു അലൈഹിം ബുനിയാന റബ്ബുഹും ആലമു ബിഹിം. ഖാലല്ലദീന ഖലബു അലാ അംരിഹിം, അവരുടെ മേൽ മേൽക്കോയ്മ നേടിയവർ, അതിജയിച്ചവർ പറഞ്ഞു എന്നാണ്. അവിടെ അവിടുത്തെ ഭരണാധികാരികളാണ് ഉദ്ദേശം, മനസ്സിലല്ലേ? ഇവിടെ ഖാലല്ലദീന ഖലബു അംരിഹിം, അവരുടെ മേൽ അതിജയിച്ചവർ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ഇത് സാധാരണക്കാരെ വർത്താനാണ്. എന്നാൽ ഇത് അവരുടെ ഭരണാധികാരികൾ പറഞ്ഞു. അല്ലദീന ഖലബു അലാ അംരിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ അതിജയിച്ചോ എന്ന് പറഞ്ഞാൽ അവരെ ഭരിക്കുന്നവർ പറഞ്ഞു. ലനത്തഖിദൻ അലൈഹിം മസ്ജിദ, ഭരണാധികാരികളാണത് പറഞ്ഞതിന് ഈ അവരുടെ പറച്ചിൽ തെളിവ. അതെന്താ? ഒരു ഒരു കമാൻഡിങ് പവർ ഉണ്ട് ആ പ്രസ്താവനത്തിന്, മനസ്സിലായി? ലനത്തഖിദൻ അലൈഹിം, അവരുടെ മേൽ ഞങ്ങൾ പണിയുക തന്നെ ചെയ്യും മസ്ജിദാണ്, ഒരു മസ്ജിദിന്. അപ്പൊ ഇവരുടെ അവിടുത്തെ മുഖ്യന്മാർ ഇവരുടെ മേൽ പിന്നെ ഭരണ ആധിപത്യമുള്ള ആളുകൾ പറഞ്ഞു, ലനത്തഖിദന്ന, ഞങ്ങൾ പണിയുക തന്നെ ചെയ്യും അലൈഹിം, ഈ ഗുഹാവാസികളുടെ മേൽ, മസ്ജിദൻ, ഒരു മസ്ജിദിന്. അവിടെ ഒരു വിഷയം, ഇസ്ലാമിൽ മരണപ്പെട്ടവരുടെ മഖബറകൾ മസ്ജിദാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ തെറ്റാണ്. ഇസ്ലാമിൽ വലിയ തെറ്റാണ്. ഇവിടെ മരണപ്പെട്ടവരുടെ മഖബറയുടെ അടുത്ത് അല്ലെങ്കിൽ ആ മഖബറയുമായി ബന്ധപ്പെട്ടാണ് ഈ മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ലനത്തഖിദൻ അലൈഹി എന്ന് പറഞ്ഞാല് അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികളുടെ മേൽ ഞങ്ങൾ സ്വീകരിക്കും മസ്ജിദാണ്, മനസ്സിലല്ലേ? യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ നിലപാടിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരെ സപ്പോർട്ട് ചെയ്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പിന്നെ ഈ കമാൻഡിംഗ് പവറുള്ള വർത്താനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ആര് പറഞ്ഞു എന്നുള്ളതാണ്. അല്ലദീന ഖലബു അല അംരിഹിം എന്ന് പറഞ്ഞേ, അവരുടെ മേൽ ഭരണം അധികാരമുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമാണോ അമുസ്ലിമാണോ? ചിലര് പറഞ്ഞത് അവരിലെ കാഫിരിയങ്ങൾ പറഞ്ഞു ലനത്തഹിദൻ അലൈഹി മസ്ജിദ എന്നാണ്. പക്ഷെ അത് കാഫിറാണ് എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആ മസ്ജിദിനുണ്ടാക്കുക എന്ന് കാഫിർ പറയില്ലോ. പക്ഷേ പിന്നെ മുസ്ലിം നാമധാരികളായവരാണെങ്കിൽ തന്നെയും എല്ലാവർക്കും പ്രത്യേകിച്ച് പിന്നെ ഭരണം കൈയാളുന്നവരെ സംബന്ധിച്ചിടത്തോളം ദീനീ ചിട്ട കൃത്യമായി കൊള്ളുന്നില്ല, മനസ്സിലായി? അപ്പൊ അവര് പറയാന്നുള്ളത് സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. അവരാണ് അത് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലായി. ഈ ഇബ്നു അലൈഹിം ബുനിയാന എന്ന് പറഞ്ഞവരുണ്ടല്ലോ, പറഞ്ഞ അവരുടെ വർത്തമാനത്തെ മുഖവിലെടുക്കാതെ അതിനെ പരിഗണിക്കാതെ ലനത്തഹിദന്ന അലൈഹിം മസ്ജിദ, ഞങ്ങൾ അവരുടെ മേൽ സ്വീകരിക്കാൻ പോകുന്നത് ഒരു പള്ളിയാണ് എന്നുള്ള ആ ഒരു ഗർജനം എന്തുണ്ട്, അതിലടങ്ങിയിട്ടുണ്ട്. ഇതിനെ മുഖവിലൊക്കെ എടുത്തിട്ട് മരിച്ചവരുടെ മക്ബറകളെ മസ്ജിദുകളാക്കുന്ന ആളുകൾ അതിൽ നിന്നൊരു തെളിവ് ഉദ്ധരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ചില സൂഫികളും അതേപോലെ തന്നെ ഈ കുബൂരികളൊക്കെ ആയിട്ടുള്ള ആളുകൾ അസ്ഹാബുൽ കഹ്ഫിന്റെ മക്ബറയെ മസ്ജിദായിട്ട് സ്വീകരിച്ചിട്ടില്ലേ, അതിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനുള്ള മറുപടി എന്താ? അതിനെങ്ങനെയാ നമുക്ക് മറുപടി അറിയാം? അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഖാലല്ലദീന ഖലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അപ്പൊ എന്താ ഇതിന് മറുപടി അറിയാം? ഒന്നാമത് ഈ പറഞ്ഞ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടില്ല, അവരുടെ നിലപാട് ശരിയാണ്, അതുകൊണ്ട് നമ്മൾ പിന്നെ മഖബറൊക്കെ മസ്ജിദ് ആയിക്കോളി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. അതൊന്ന്, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് നമ്മളുടെ മുമ്പുള്ളവരുടെ ശരിയത്താണ്, ഇത് നമ്മളുടെ മുമ്പുള്ളവരുടെ ശരിയത്തിൽ നടന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള ശരീഅത്തിൽ നടന്നതാണ് ഈ സംഭവം, മനസ്സിലല്ലേ? അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിലാണോ, അതല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിലാണോ, പിന്നെ അത് പിന്നെ ഏത് ജനവിഭാഗത്തിൽ, അതൊക്കെ ചരിത്രത്തിൽ നിന്നിട്ട് സംസാരമുള്ള വിഷയമാണ്. പക്ഷെ എന്നാൽ ഇതെന്തല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ വന്ന സംഭവമല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീഅത്ത് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് മുഖ്യമാണ്. ഷറഉ മൻ ഖാന ഖബ്ലന എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഇതുണ്ട്. ഷറഉ മൻ ഖാന ഖബ്ലന, തെളിവുകളെ ഉദ്ധരിക്കുമ്പോൾ ഇസ്ലാമിൽ ഒന്ന് നമുക്ക് പ്രമാണം, ഒന്ന് കിതാബാണ് ഖുർആൻ, രണ്ട് സുന്നത്താണ്, മൂന്ന് ഇജ്മാ, നാല് ഖിയാസ്, മനസ്സിലല്ലേ? ഇത് അഭിപ്രായൈക്യമുള്ള ദലീലുകളാണ്, തെളിവുകളാണ്. അതിൽ ഖിയാസിന്റെ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ ഇജ്മാഇന്റെ വിഷയത്തിൽ പിന്നെ അതിന്റെ ചില വിഷയങ്ങളുണ്ട് എങ്കിലും എന്താണ് പിന്നെ നാല് പ്രമാണങ്ങൾ, അത് സർവാംഗീകൃതമാണ്. ഏതൊക്കെ? ഖുർആന്, സുന്നത്ത്, അയിലെതില്ല, പിന്നെ ഇജ്മാ, ഖിയാസ്. പിന്നീട് ചില അദില്ലത്തുകൾ, ദലീലുകൾ ഷറഇൽ ഉള്ളതായിട്ട് അഭിപ്രായ വ്യത്യാസത്തോടു കൂടി പറയാറുണ്ട്. അതിലൊന്നാണ് ഷറഉ മൻ കാന ഖബ്ലന, നമ്മളുടെ മുമ്പുള്ളവരുടെ ഷറഉ, നമ്മളുടെ മുമ്പുള്ളവരുടെ ഷറഉ ദീൻ. അത് നമുക്ക് ഷറഉ ആണോ, തെളിവാണോ, ദലീലാണോ, അതാണ് പിന്നെ ഉസൂലിൽ കർമ്മശാസ്ത്രത്തിന്റെ നിദാന ശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണിത്. നമ്മളുടെ മുമ്പുള്ള നസാറാക്കൾ, ജൂതന്മാർ, അതേപോലെ തന്നെ പിന്നെ മറ്റു പ്രവാചകന്മാരുടെയൊക്കെ ശരീഅത്തുകൾ, അതൊക്കെ നമുക്ക് ശറാണോ എന്നുള്ളതാണ്. ആ നമുക്ക് ശറാണോ, അതിൽ നമ്മളുടെ മുമ്പുള്ളവരുടെ ശറയിൽ നമ്മളുടെ ശറയിൽ യോജിച്ച വിഷയങ്ങളുണ്ട്. അതായത് മുമ്പുള്ളവരുടെ ശറാണിത് ദീൻ, അതിൽ നമ്മുടെ ശറയിൽ യോജിച്ചു വന്നതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? അത് നമുക്ക് കൂടി ശറാണ്. ഇവരുടെ ശറയിൽ നമ്മുടെ ശറയിൽ യോജിച്ചത് എന്താണ്? അത് നമുക്ക് ശറാണ്, മനസ്സിലായോ? കാരണം നമ്മുടെ ശറയിലുള്ളതാണ് ഇവരുടെ ശറയിലുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് അതിൽ ഇഷ്കാരില്ല. എന്നാൽ ഇവരുടെ ശറയിൽ നമ്മളുടെ ശറയിൽ എതിർത്തതുണ്ടാവും. നമ്മളുടെ ശരീരത്തിന് എതിരിൽ ഇവരുടെ ശറയിൽ, മുമ്പുള്ളവരുടെ ശറയിൽ വന്നതുണ്ടാവും. അത് നമുക്ക് ശറാകുക? അത് നമുക്ക് ശറാവില്ല ഒരിക്കലും. പറഞ്ഞേ മനസ്സിലുണ്ടോ? പൂർവ്വകാലത്തുള്ളവരുടെ ശറയിൽ നമ്മളുടെ ശറഈ എതിരായതുണ്ട്, മനസ്സിലായില്ലേ? പൂർവ്വകാലത്തുള്ളവരുടെ ശറഈയില് ഇപ്പൊ ചില വിഷയങ്ങൾ നജസായിട്ടുണ്ടെങ്കിൽ, വസ്ത്രത്തിൽ നജസായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിടില്ലായിരുന്നു പൂർവ്വകാലത്തുള്ളവരുടെ ശറഈ, മനസ്സിലായില്ലേ? നമ്മളുടെ ശറഈയിലോ അത് കഴുകി കളയുക, അല്ലെങ്കിൽ നജസ് പോകുന്ന എന്തെങ്കിലും മുറകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്, കട്ട് ചെയ്ത് കളയേണ്ട കാര്യമല്ല. അപ്പോ പൂർവ്വകാലത്തുള്ളവരുടെ ശറഈനോട് ആ വിഷയത്തിൽ നമ്മുടെ ശറഈ എതിരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വസ്ത്രത്തിൽ നെസ്സായ ഇത് മുറിച്ചു കളയേണ്ട കാര്യമല്ല. ഹലാസ്. അപ്പോ ഇവ പൂർവ്വകാലത്തുള്ളവരുടെ ഷെറായിനോട് നമ്മളുടെ ഷെറായി എതിരായിട്ടുണ്ട് എങ്കിൽ അതെന്തല്ല, ഒരിക്കലും ഇത് നമുക്ക് ഷെറയല്ല. പൂർവ്വകാലത്തുള്ളത് നമുക്ക് ഷെറയല്ല. ഇത് മനസ്സിലായണ്ടോ? പിന്നെ ഷെറഉ മൻകാന ഖബ്ലന എന്നുള്ളത് നമ്മളുടെ മുമ്പുള്ളവരുടെ ഷെറാണ്. ഈ ഷെറായിനോട് നമ്മുടെ ഷെറായി, അതാണ് ഷെറഉന. നമ്മുടെ ഷെറ, നമ്മുടെ ഷെറ ഇതിനോട് യോജിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ളത് നമുക്ക് ഷെറ തന്നെയാണ്, നമുക്ക് ദീനാണ്. എന്നാൽ നമ്മളുടെ ദീൻ ഷെറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത്, ആ ശരീഅത്തിനോട് ഇത് എതിരാണ് എങ്കിൽ, ഇവരുടെ ഷെറായിനോട് നമ്മുടെ ഷെറായി എതിരാണ് എങ്കിൽ ഇവരുടേത് എന്തല്ല, നമുക്ക് ഒരിക്കലും ഷെറായല്ല, ദീനല്ല, പാടില്ല. ഖലാസ്. ഇനി മൂന്നാമതൊരു തത്വമുണ്ട്, ഇവരുടെ ഷെറയിൽ ഒരു സംഗതി ഉണ്ട്, പക്ഷെ നമ്മളുടെ ഷെറായിൽ ആ വിഷയത്തിൽ എന്തില്ല, യെസ് ഓർ നോ ഇല്ല, നമുക്ക് ഷെറയാണോ എന്നില്ല, അല്ല എന്നുമില്ല. അതിലാണ് നീണ്ട അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് നമുക്ക് ഷെറയാണോ ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. അത് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇത്ര മതി. എന്തിന്? ഇപ്പൊ ഇനി ഇത് പിന്നെ ഖബർ, പിന്നെ മരിച്ചവരുടെ ഖബറിങ്ങൽ മസ്ജിദ് സ്വീകരിക്കുക എന്നുള്ളത് അത് മുമ്പുള്ളവരുടെ ഷെറാണ്. അത് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ അവിടെ അത് പിന്നെ പള്ളി ഉണ്ടാക്കണം എന്നുള്ളതിൽ അവിടെ ഒരു തെളിവുമില്ല. ഇത് മനസ്സിലായി, അള്ളാഹു സുബ്ഹാനഹു തആല അത് അംഗീകരിച്ചതായിട്ട് ഇവിടെ ഒട്ട് ഇല്ലതാണ്. ഇനി അങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അത് പൂർവികരുടെ ഷെറാണ്. നമ്മുടെ ഷെറ അതിന് അനുകൂലമാണോ? അല്ല. നമ്മുടെ ഷെറ അതിനെതിരാണ്. എങ്ങനെ എതിരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇഷ്തദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്. നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചവരോട് അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഷെറായി നോക്കി, നിങ്ങൾ ഇവരുടെ ഷെറായിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഷെറ എന്താ, എതിരാണ്. അപ്പൊ നമുക്കത് എന്തല്ല, ഒരിക്കലും ഷെറയല്ല, നമുക്കത് പാടുള്ളതല്ല. അപ്പൊ ഇതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിന് ഒരിക്കലും തെളിവില്ല, തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് മക്ബറകളെ പള്ളിയാക്കി മാറ്റാൻ, ആരാധനാലയമാക്കി മാറ്റാൻ ഒരാൾക്കും എന്തില്ല, അവകാശമല്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ അഞ്ചു ദിവസം മുമ്പ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾ കേൾക്കെ നടത്തിയ വസീയത്തിൽ, അലാ ഇന്ന മൻ കാന ഖബ്ലകും, അറിയുക നിങ്ങളുടെ പൂർവികർ കാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ്, അവരിൽ നബിമാരുടെയും സാലിഹീങ്ങളുടെയും മഖ്ബറകളെ മസ്ജിദുകളായി സ്വീകരിച്ചിരുന്നു. എന്നിട്ട് റസൂൽ പറയുന്നു, അലാ ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ്, അതുകൊണ്ട് നിങ്ങൾ അറിയണം, നിങ്ങൾ ഒരിക്കലും മഖ്ബറകളെ മസ്ജിദുകളായിട്ട് സ്വീകരിക്കരുത്. ഫൈനി അൻഹാകും അൻ ദാലിക്, അതിനെ തൊട്ട് ഞാൻ നിങ്ങളോട് വിരോധിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മു ഹബീബയും ഉമ്മു സലമയും, അവർ രണ്ടുപേരും ഹബ്ശിനിയിലേക്ക് ഹിജറ പോയവരാണ്. അവർ ഹിജറ കഴിഞ്ഞ് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായിട്ട് ജീവിതം നയിക്കവേ ഉമ്മു ഹബീബയും ഉമ്മു സലമയും പറയാണ്, റസൂലെ, ഞങ്ങൾ ഹബശയിൽ, അവർ ക്രൈസ്തവരാണ്, ചർച്ചുകളിൽ പിന്നെ അവർ ചിത്രങ്ങൾ തൂക്കുന്നതായിട്ട് മറ്റൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവരിൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങി, കാരണം അവരുടെ നബിമാർ മരണപ്പെട്ടാൽ അവരെന്ത് ചെയ്യും, ആ നബിമാരുടെ മഖ്ബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുമായിരുന്നു. അതുകൊണ്ട് അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പൊക്കെ റസൂലുള്ളാഹിന്റെ ആവർത്തിച്ചുള്ള ഉത്ബോധന ഇതായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, ലഅനല്ലാഹു യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. ആയിഷമ്മയാണ് ഇതൊക്കെ കേൾക്കുന്നത്, കാരണം ആയിഷമ്മന്റെ വീട്ടിൽ വെച്ചാണ് റസൂൽ വഫാത്താണത്. അപ്പൊ റസൂലുള്ളാഹിന്റെ ആ വാക്കുകൾ കേട്ട് ആയിഷമ്മ പറയാണ്, യുഹദ്ദിറു മാ സനഉ, അവര് ചെയ്തത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് റസൂലുള്ളാഹ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അപ്പൊ എന്തായാലും ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ എന്തില്ല, മക്ബറകളെ മസ്ജിദാക്കുക എന്നുള്ളത് ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. മനസ്സിലായി? ഇവിടെ തന്നെ അതിന് ന്യായമല്ല. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും അതിന് തെളിവില്ല. ഇനി അതുണ്ടെങ്കിൽ തന്നെയും അത് നമ്മുടെ മുമ്പുള്ളവരുടെ ഷെറാണ്. ആ ഷെറയിന് നമ്മളുടെ ഷെറയിൽ ശക്തമായ എതിർപ്പും മുന്നറിയിപ്പാണുള്ളത്. മനസ്സിലായോ? അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ള നമുക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയം. വകദാലിക അസർ നാലയും ലിയാലമു അന്ന വഅദല്ലാഹി ഹഖു അന്ന സാഅത ലാ റൈബ ഫീഹ ഇദ് യതനാസഊന ബൈനഹും അംറഹും ഫഖാലു ഇബ്നു അലൈഹിം ബുനിയാന റബ്ബുഹും അലമു ബിഹിം ഖൽ قال الذين غلبوا على امرهم لنتخذن عليهم مسجدا. طيب ഇവിടെ ബുനിയാൻ എന്നുള്ളടത്ത് സാധാരണ യായിന് മുമ്പിൽ നൂന് സാക്കിനത്തായി വന്നാൽ എന്താ ചെയ്യല്? തജ്വീദ് നിയമപ്രകാരം ബുനിയാൻ എന്നുള്ളടത്ത് നൂന് സാക്കിനത്താണ്, അതിന്റെ ശേഷം യാ വന്ന്. സാക്കിനായ നൂനിന് ശേഷം യാ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സാക്കിനായ നൂനിനെ ആ യായിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് മണിച്ചോതണം അല്ലേ? പക്ഷെ ഇവിടെ മണിച്ചോതാൻ പാടുണ്ടോ? ആ ഇവിടെ മണിച്ചോതാൻ പാടുള്ളതല്ല. അതെ, ആ ഇവിടെ ഇദ്ഹാറിന്റെ നിയമത്തിലാണ് അത് ഓതേണ്ടത്. ബുന്നിയാന എന്നാ പറയേണ്ടത്. ആരും ബുയ്യാന എന്ന് ഓതാൻ പാടില്ല. ഇദ്ഗാം നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് ഇവിടെ മണിച്ചോതാൻ പാടുള്ളതല്ല. ഇവിടെ ബുന്നിയാന എന്ന് നൂനിനെ വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. തൈ ഇനി അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് സയഖൂലൂൻ സലാസതുർ റാബിഉഹും കൽബുഹും വയഖൂലൂൻ ഖംസതുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബഅതുൻ വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി ആലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറാ ولا تستفتي فيهم منهم احدا سيقولون سيقولون എന്നാലേ അവര് പറഞ്ഞേക്കും. സ എന്നുള്ളത് തസ്വീഫിന്റെ ഇസ്തിഖ്ബാലിന് വേണ്ടിയിട്ടാണ്. ഭാവിയിൽ യഖൂലൂൻ എന്ന് പറഞ്ഞാൽ അവര് പറയും. അവിടെ യഖൂലൂൻ എന്ന് പറഞ്ഞാൽ അവര് എന്നുള്ളത് ആരായി അവര്? ആ അത് ഖുറൈശികളെ കുറിച്ചാണ്. ഖുറൈശികൾ പറയും, ഖുറൈശികൾ പറയും, ഖുറൈശികൾ പറഞ്ഞേക്കും. സീന തസ്വീഫിന് ഇസ്തിഖ്ബാൽ ഫ്യൂച്ചറിൽ സലാസത്തു റാബിഉഹും ഗുഹാവാസികളുടെ എണ്ണത്തെക്കുറിച്ച് ഇവിടെ ഈ തഫ്സീറുകളിൽ കാണാം. ഈ സീൻ ഇവിടെ കൊണ്ടുവന്നതിൽ ഈ പിന്നെ ആയത്തിന്റെ തുടക്കത്തിൽ ഇവിടെ വിഷയത്തിൽ പിന്നെ തയ്യ ഇജ്മാ ഇദ്മാജ് എന്ന് പറയും. ഒരു വിഷയം ഇവിടെ എന്തുണ്ട്, കിടപ്പുണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഖുറൈശികൾ വന്ന് ചോദ്യം ഉന്നയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്താണിത്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അവർ ചോദിച്ച്, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്, അതേപോലെ തന്നെ ദുൽഖർനൈനിയെ കുറിച്ച് എന്ത് പറയാനുണ്ട്, റൂഹിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്, അതാണ് ചോദ്യം. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ആയത്തുകളാണിത്. മനസ്സിലല്ലേ? ഈ ഈ ആയത്തുകൾ അവർ കേട്ടാൽ, ഖുറൈശികൾ കേട്ടാൽ, ആ അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ അവര് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് സംസാരിക്കും. എണ്ണത്തിന്റെ വിഷയത്തിൽ അവർ സ്വാഭാവികമായിട്ട് സംസാരിക്കും. അപ്പോ അവരെങ്ങനെ സംസാരിക്കും, അതാണ് സയഖൂലൂൻ അവർ പറയും. ചില തഫ്സീറുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറയണ്, ഇതാ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഞങ്ങളോട് നിങ്ങൾ എന്നോട് ചോദിച്ചു, എനിക്ക് എന്റെ അറിവ് എന്താണ്. അപ്പൊ ഞാൻ വഹീന് പ്രതീക്ഷിച്ചു, അല്ലാഹു സുബ്ഹാനഹു തആല വഹി ഇറക്കി, അതാണ് ഈ വിഷയങ്ങൾ. എനിക്കിനി ചോദിക്കാനുള്ളത് അവരുടെ എണ്ണം എത്രയാണ് നിങ്ങളെന്ന് പറഞ്ഞാണ്, നിങ്ങളാണല്ലോ വലിയ ചോദ്യം ഉന്നയിച്ചു വന്നത്. അതുകൊണ്ട് മക്കാരെ അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം എത്ര, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയായാൽ സയഖൂലൂൻ ഖുറൈശികൾ പറയും സലാസതുൻ റാബിഉഹും കൽബുഹും അസ്ഹാബുൽ കഹ്ഫ് മൂന്ന് പേരാണ്. റാബിഉഹും അവരിൽ നാലാമത്തേത് കെൽബുഹും അവരുടെ അക്രമക്കുമുള്ള നായയാണ്, അവരുടെ നായയാണ്. വയഖൂലൂൻ വവാത്തിഫിന്റെ യഖൂലൂൻ അവര് പറയും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരഭിപ്രായമല്ല, ഇത് ഖുറൈശികൾക്ക് ഒരഭിപ്രായമല്ല ഉണ്ടാവുക, ഭിന്നാഭിപ്രായങ്ങളാണ്. വയഖൂലൂൻ അവരിൽ ചിലര് പറഞ്ഞേക്കും, വാവാത്തുഫിന്റെതാണ്. അപ്പൊ ഈ സീനിന്റെ സയഖൂലൂൻ എന്നല്ലേ, അതിന്റെ മാന എവിടെ ഉണ്ടാവും, വസയഖൂലൂൻ എന്നുള്ള അർത്ഥത്തിൽ. അതെ, വയഖൂലൂൻ അവര് പറഞ്ഞേക്കും. ഖംസതുൻ അസ്ഹാബുൽ കഹ്ഫ് അഞ്ചു പേരാണ്. സാദിസുഹും അവരിൽ ആറാമൻ. കെൽബുഹും അവരുടെ നായയാണ്, കെൽബാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് റജ്മം ബിൽ ഗൈബ്. റജ്മം ബിൽ ഗൈബ്, ഗൈബ് പറഞ്ഞ എന്താ, ഗൈബ് പറഞ്ഞ അദൃശ്യം. റജ്മൻ എന്ന് പറഞ്ഞാല് റജ്മ് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്തിനാ റജ്മ് അറിയാ, റജിം എന്ന് പറഞ്ഞാൽ അറമിയു ബിൽ ജിമാർ, ചെറിയ കല്ലുകൾ കൊണ്ട്, കല്ലുകൊണ്ട് എറിയണീനാണ് റജിം എന്ന് പറയാം. ഇവിടെ റജിമം ബിൽ ഗൈബ് എന്നുള്ളത് ഒരു പ്രയോഗമാണ്. ഇർമൂന റജിമം ബിൽ ഗൈബ് എന്നാണ്, ഇർമൂന റജിമം ബിൽ ഗൈബ്. അദൃശ്യത്തെ അല്ലെങ്കിൽ ഗോപ്യമായ വാർത്തയെ ഊഹിച്ചു പറയാം, അതാണ് അതിന്റെ ഉദ്ദേശം. റജിമം ബിൽ ഗൈബ്, ഗൈബിനെ എറിയുക എന്ന് പറഞ്ഞാൽ, ഗൈബ് കൊണ്ട് എറിയുക എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പ്രയോഗമാണ്. ഊഹിച്ചു പറയുക എന്നാണ്, അദൃശ്യത്തിന്റെ വിഷയത്തിൽ ഊഹിച്ചു പറയുക. ഈ റജിമം ബിൽ ഗൈബ് എന്നുള്ളതിന് ഒന്നുകിൽ അതിന്റെ ഇഅ്റാബ് മഫ്ഊലുലി അജലിഹിയാണ്, അല്ലെങ്കിൽ അത് ഹാലാണ്. ഹാലാണ് എന്ന് പറഞ്ഞാൽ മഫ്ഊലുലി അജലിഹിയാണ് എങ്കിൽ അവർ പറയും അസ്ഹാബുൽ കഹ്ഫ് മൂന്നാണ്, നാലാമത് അവരുടെ നായയാണ്. ചിലര് പറയും അഞ്ചാണ്, ആറാമത് അവരുടെ നായയാണ്. റജിമം ബിൽ ഗൈബ്, ഗൈബ് ഊഹിച്ച് പറയുന്നത് കാരണത്താൽ, അദൃശ്യ വൃത്താന്തം ഊഹിച്ച് പറയുന്നത് കാരണത്താലാണ് അവർ എന്ത് ചെയ്യണത്, ഇങ്ങനെ പറയുന്നതെന്ന്. അദൃശ്യ വർത്താനം ഊഹിച്ച് പറയേണ്ടതല്ലോ, പിന്നെ എങ്ങനെ പറയേണ്ടത്? അത് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടതാണ്. പക്ഷെ അദൃശ്യം ഊഹിച്ച് പറയുന്നത് കാരണത്താൽ, അതാണ് മഫ്ഊലു അജലിഹി, അത് കാരണത്താൽ അവർ പറയും അഞ്ചാണ്, ആറാമൻ നായയാണ്, അല്ലെങ്കിൽ മൂന്നാണ്, നാലാമൻ നായയാണ് എന്ന് അവർ പറയും. അല്ലെങ്കിൽ റജിമം ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ജുംല ഇത് ഹാലിയായിട്ട് എന്ന് പറഞ്ഞാൽ ഊഹിച്ച് പറയുന്നവരായിക്കൊണ്ട് അവരിങ്ങനെ പറയും. അദൃശ്യം ഊഹിച്ച് പറയുന്നവരായിക്കൊണ്ട് അവർ പറയും അസ്ഹാബുൽ കഹ്ഫ് മൂന്നാണ്, നാലാമത്തെ നായയാണ്, അല്ലെങ്കിൽ ചിലർ പറയും അഞ്ച് പേരാണ് അവർ, ആറാമത്തേത് നായയാണ് എന്ന് പറയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് അഭിപ്രായത്തെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. അതെന്താ, അതിനെ കുറിച്ച് എന്താ അള്ളാഹു പറഞ്ഞത്? ഈ മൂന്ന്, ഈ നാലാമത്തേത്, അഞ്ച്, ആറാമത്തേത് എന്നുള്ള ഈ അഭിപ്രായത്തെ എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത്? റജിമം ബിൽ ഗൈബ്, ഗൈബിയായ വിഷയം അവർ ഊഹിച്ച് പറയണമെന്നാ പറഞ്ഞത്. മനസ്സിലായി? അതിനെന്തില്ല, തെളിവിന്റെ ബലല്ല, അത് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, പിന്നെ ഊഹം പറച്ചിലാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി വയഖൂലൂൻ, അവര് പറയും അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കും, വാതിഫിന്റെ യഖൂലൂൻ അവർ പറഞ്ഞേക്കും, സബ്അത്തുൻ അസ്ഹാബുൽ കഹ്ഫ് ഏഴ് പേരാണ്, വസാമിനുഹും കെൽബുഹും, വസാമിനുഹും അവരിൽ എട്ടാമത്തേത് കെൽബുഹും അവരിലെ നായയുമാണ്, നായയുമാണ്. വാവ് ഇത് അത്ഫിന്റെ വാവാണ്, അല്ലെങ്കിൽ വാവുൽ ഹാലാണ്. ആ വാവിനൊരു പ്രത്യേകത, ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ വാവിന് വാവു സമാനിയ എന്നാണ് പറയുക. വാവു സമാനിയ, വാവു സമാനിയ എന്നർത്ഥം, അറബിയിൽ എന്താ സമാനിയ എന്ന, എട്ട് എന്നർത്ഥം. വാവു സമാനിയ എന്ന് പറഞ്ഞ ഒരു വാവ്, ചില ഭാഷാ പണ്ഡിതന്മാരും മുഫസരിങ്ങളായിട്ടുള്ള ഭാഷാ പണ്ഡിതന്മാരും ചില മുഫസരിങ്ങളും ഈ വാവിന് പേരിട്ടത് വാവു സമാനിയൻ, വേറെയും വാവു സമാനിയ വിശുദ്ധ ഖുർആനിലുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ ഇതിനെ അത് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ വയഖൂലൂൻ അവർ പറഞ്ഞേക്കും, സബ്അത്തുൻ അസ്ഹാബുൽ കഹ്ഫ് ഏഴ് പേരാണ്, വസാമിനുവും അവരിൽ എട്ടാമൻ, കെൽബുഹും അവരിലെ നായയാണ്. ഈ വാവു സമാനിന്റെ ഒരു പ്രത്യേകത, ആ വാവ് വന്നാൽ അതിനുശേഷം നാം എന്നുള്ളത് സങ്കല്പിക്കപ്പെടും. വാവ് വന്നാലുണ്ടല്ലോ, അങ്ങനെ ഉദാഹരണത്തിന് ഈ വാവ് വന്നാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളൊരു പ്രസ്താവന പറയാണ്, സയ്ദുൻ, പിന്നെ ഇന്ന സയ്ദൻ ഷാഇറുൻ, ഇന്ന സയ്ദൻ ഷാഇറുൻ എന്നാണ് എന്താ അതിന്റെ അർത്ഥം, ഇന്ന സയ്ദൻ സയ്ദ് ഷാഇറുൻ കവിയാണ് എന്നൊരാളെ പ്രസ്താവിക്കാണ്. അപ്പൊ കേൾക്കണോ പറയാണ്, വ ഫക്കീഹുൻ, വ ഫക്കീഹുൻ, എന്താ വ ഫക്കീഹുൻ എന്ന് പറഞ്ഞാൽ നാം, സയ്ദ് ആരാണ്, കവിയാണ്, നാം വ ഫക്കീഹുൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ സയ്ദ് ആരും കൂടിയാണ്, സയ്ദ് ഫക്കീഹ് കൂടിയാണ്, പണ്ഡിതൻ കൂടിയാണ്. മനസ്സിലല്ലേ? അപ്പൊ ഇവിടെ ഈ വാവു സമാനിന്റെ മുമ്പിലുണ്ടല്ലോ ഒരു നാം എന്നുള്ളത് എന്തുണ്ട് അവിടെ, പിന്നെ സങ്കല്പിക്കും, അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ വയഖൂലൂന സബ്അത്തുൻ, അവരിൽ ചിലർ പറഞ്ഞേക്കും അസ്ഹാബുൽ കഹ്ഫ് ഏഴ് പേരാണ് എന്ന്. നാം അതായത് ഏഴുപേരാണ്. വസാമീനുഹും അവരിലെ എട്ടാമൻ, കെൽബുഹും അവരിലെ നായയുമാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സബഅത്തുൻ എന്ന അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞത് സമ്മതിക്കുന്നത് പോലെയാണ്, അതിനെ തസ്ദീഖ് സത്യപ്പെടുത്തിക്കൊണ്ട് നാം എന്ന് പറഞ്ഞത് പോലെയാണുള്ളത്. പറഞ്ഞത് മനസ്സിലാണ്ട? ഈ വാവു സമാനിയ എന്ന് പറയുന്ന ഈ വാവ് വന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രസ്താവന നടത്തിയവരെ സത്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ, ഒരു പ്രത്യേകത അവിടെ ഉണ്ടാവും. എങ്ങനെ സത്യപ്പെടുത്തുക? ഇപ്പൊ ഇവര് വയഖൂലൂൻ, അവർ പറഞ്ഞേക്കും സബഅത്തുൻ അസ്ഹാബുൽ കഹ്ഫ് ഏഴു പേരാണ് എന്ന്. അപ്പോ നാം വസാമിനുഹും കെൽബുഹും, കാരണം ഈ വാവ് എവിടെ വന്നില്ല, ഇവിടെ വന്നില്ല. സലാസത്തുൻ വറാബിഉഹും കെൽബുഹും എന്ന് പറഞ്ഞില്ല. അതേപോലെ ഹംസത്തുൻ വസാദിസുഹും കെൽബുഹും എന്ന് പറഞ്ഞില്ല. അവിടെ എങ്ങനെ പറഞ്ഞത്? സലാസത്തു റാബിഉഹും കെൽബുഹും, ഹംസത്തുൻ സാദിസുഹും കെൽബുഹും, അങ്ങനെ പറഞ്ഞത് ഉണ്ടോ? ഈ സലാസത്തിന്റെ ഒരു വസ്വ എന്നോണാണ് ഇത് വന്നത്, വാവില്ലാതെ. ഇവിടെയും വാവില്ലാതെയാണ് വന്നത്, പക്ഷെ ഇവിടെ വാവ് വന്ന്. അപ്പൊ വാവ് വന്നപ്പോ അറബിയിൽ പറയും, ഇങ്ങനെ ഈ ശൈലിയിൽ പറയും, അതായത് ഇന്ന സൈദൻ ഷാഇറുൻ, തീർച്ചയായും സൈദ് കവിയാണ്. അപ്പൊ അത് കേൾക്കുന്ന ആള്, ഈ പ്രസ്താവിക്കുന്ന ആളെ കേൾക്കുന്ന വ്യക്തി പറയുകയാണ് വഫഖീഹുൻ. വഫഖീഹുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം, നീ പറഞ്ഞത് ഓക്കെയാണ്, ശരിയാണ്, പക്ഷേ ഫഖീഹും കൂടിയാണ്. അപ്പൊ അതേപോലെ വയഖൂലുൻ, അവർ പറഞ്ഞേക്കും സബഅത്തുൻ അസ്ഹാബുൽ കഹ്ഫ് ഏഴു പേരാണ്, അതെ നാം വസാമിനുഹും കൽബുഹും, അവരിൽ എട്ടാമൻ നായയുമാണ്. ഇനി ഇതിൽ കുറച്ചുകൂടി ഒരു വിഷയം ഉണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം, ഖുൽ പറയുക, റബ്ബി എന്റെ റബ്ബ് അഅലമു കൂടുതൽ അറിയുന്നവനാണ്, ബിഇദ്ദതിഹിം അവരുടെ എണ്ണത്തെക്കുറിച്ച്, അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ കൂടുതൽ അറിയുന്നവനാണ് എന്റെ റബ്ബ്. ഖുൽ പറയുക, റബ്ബി എന്റെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതആല അഅലമു ബിഇദ്ദതിഹിം. ഖുൽ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖിതാബാണ്, കാരണം ഇത് ഇതാരാ പറയുന്നത്? ഈ പറയുന്നതൊക്കെ ഖുറൈശികളാണ്. അപ്പൊ അവർ പറയുമ്പോ ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം, എന്റെ റബ്ബാണ് അവരുടെ എണ്ണത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ. അഅലമു ബി, കൂടുതൽ അറിയുന്നവൻ, ഇദ്ദതിഹിം അവരുടെ എണ്ണത്തെക്കുറിച്ച്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, മാ യഅലമുഹും അവരെ കുറിച്ച് അറിയുകയില്ല, ഇല്ലാ ഖലീൽ കുറച്ചു പേർക്കല്ലാതെ, കുറച്ചു പേർക്കല്ലാതെ. ഇല്ലാ ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ചാളുകൾക്കല്ലാതെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല കുറച്ച് ആളുകൾക്ക് അത് അറിയുമെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ, കുറച്ച് ആളുകൾ. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം എത്രയാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല, ചിലര് പറഞ്ഞ എന്താണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല എന്നാണ്. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫ് ഏഴു പേരാണ്, അവരിൽ എട്ടാമത്തേത് അവരുടെ കെൽബാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയും, അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലാ ഖലീൽ എന്ന് പറഞ്ഞില്ലേ, കുറച്ച് പേർക്കല്ലാതെ അറിയില്ല എന്നാണ്, ആ കുറച്ചിൽ പെട്ട ആളാണ് ആര്? ഞാൻ. ആ കുറച്ച് പേരിൽ ഒരാൾ ഞാനാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അപ്പൊ മാ യഅലമുഹും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അറിയുകയില്ല, ഇല്ലാ ഖലീൽ കുറച്ചു പേർക്കല്ലാതെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാ അമ്മാഹിറ ഫല ഫസബബിയൻ, അത് കാരണത്താൽ, അതിനാൽ ലാ തുമാരി നിങ്ങൾ തർക്കിക്കരുത്. ലാ തുമാരി മിറ എന്നാണ് തർക്കം, ജിദാൽ, മിറ എന്ന ജിദാൽ തർക്കം. അതിനാണ് ക്രിയ മാറാ യുമാരി തുമാരി. മാറാ യുമാരി, മാറാന്ന് പറഞ്ഞാൽ തർക്കിച്ചു, അന്യോന്യം തർക്കിക്കണീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു വിലക്കാണ്, ലാ തുമാരി നിങ്ങൾ തർക്കിക്കരുത്, ലാ തുജാദിൽ നിങ്ങൾ തർക്കിക്കരുത്. ഫീഹിം അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ, ഫലാ തുമാരി ഫീഹിം, അത് കാരണത്താൽ നിങ്ങൾ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ തർക്കിക്കരുത്. ഇല്ലാ മിറാ അംവാഹിറൻ, ഇല്ലാ മിറാ അംവാഹിറൻ, വാഹിറായ രീതിയിലുള്ള തർക്കമല്ലാതെ. മിറാ എന്നാണ് തർക്കം, ഇല്ലാ മിറാൻ തർക്കമല്ലാതെ. എങ്ങനെയുള്ള തർക്കം? വാഹിറം, വാഹിറായ രീതിയിലല്ല. വാഹിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള തർക്കം, അഗാധത്തിൽ ചൂഴ്ന്നുള്ള തർക്കം അവരോട് ഈ വിഷയത്തിൽ നടത്തരുത്. കാരണം അവർക്കറിയില്ല, ആർക്ക്? ഖുറൈശികൾക്കറിയില്ല, അഗാധ ജ്ഞാനം ഈ വിഷയത്തിൽ അവർക്കറിയില്ല. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, കുറച്ച് ആളുകൾക്ക് മാത്രമേ അവരെ കുറിച്ച് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവരമില്ലാത്തവനോട് തർക്കിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്ടാകുക? ഒരു വിവരമുള്ളവനും ഒരു വിവരമില്ലാത്തവനും തർക്കിക്കുക, എന്താണ്ടാകുക? കണ്ടു നിൽക്കണവന് പിന്നെ ഇതിൽ ആരാണ് വിവരമില്ലാത്തവൻ തിരിച്ചറിയാത്തൊരവസ്ഥ വരും. മനസ്സിലായില്ലേ? രണ്ടിൽ ആർക്കാണ്, ആരാണ് ജാഹിലി എന്ന് അറിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഫലാ തുമാരി ഫീഹിം, അവരിൽ നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. അവരുടെ വിഷയത്തിൽ ഇല്ല മിറാം ബാഹിറൻ, ബാഹിറായ നിലക്കുള്ള തർക്കമല്ലാതെ. ബാഹിറായ എന്ന് പറഞ്ഞാൽ അവിടെ ഉപരിപ്ലവമായ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ എന്താണോ പ്രസ്താവിച്ചത് ആ വിഷയത്തിലുള്ള സംസാരത്തിനപ്പുറം അഗാധമായ ഒരു ആ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല, തർക്കത്തിലേക്ക് പോകേണ്ട. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണോ അതാണ് അറിവുള്ളത്, അറിവുള്ളത്. അതുകൊണ്ട് തന്നെ അറിയുന്ന ഈ കാര്യങ്ങൾ അത് വെച്ചുള്ള തർക്കം മതി. അതാണ് ഇല്ലാ മിറാം ബാഹിറ എന്ന് പറഞ്ഞാല് ഉപരിപ്ലവമായിട്ട് എന്താണോ അറിവുള്ളത് ആ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കം മാത്രം അവരോട് മതി ഈ വിഷയത്തിൽ. മാത്രമല്ല വലാ തസ്തഫ്തി, നിങ്ങൾ ഫത്വ ചോദിക്കരുത്. വാവ് അതിഫിന്റെത് ലാ തസ്തഫ്തി, നിങ്ങൾ ഫത്വ ചോദിക്കുകയും ചെയ്യരുത്. ഫീഹിം, അവരുടെ വിഷയത്തിൽ, അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ. മിൻഹും, അവരോട്, മിൻ ഖുറൈഷ് എന്നറ ഖുറൈഷികളോട്. അഹദൻ, ഒരാളോട്. വലാ തസ്തഫ്തി ഫീഹിം, അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ നിങ്ങൾ അറിവ് ചോദിക്കരുത്, ഫത്വ ചോദിക്കരുത്. മിൻഹും അഹദൻ, ഖുറൈഷികളിൽ ഒരാളോട്, ഒരാളോടും ഫത്വ ചോദിക്കരുത്. ഹലാസ്, ഇവിടെ ധനായത്തിന്റെ അർത്ഥം. ഇനി ഇതിൽ കുറച്ച് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ മൂന്ന് അഭിപ്രായമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. പിന്നെ അത് ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അവർ ഈ എണ്ണമായിട്ട് പറയുന്നത് മൂന്ന് അഭിപ്രായമായിരിക്കും. അതെന്താണ്? മൂന്ന്, നാലാമൻ, അവരിലെ നായ അക്രമക്കുമുള്ള. പിന്നെ രണ്ടാമത്തെ അഭിപ്രായം അഞ്ച്, ആറാമൻ, അവരിലെ നായ. മൂന്നാമത്തെ അഭിപ്രായം ഏഴ്, എട്ടാമൻ, അവരിലെ നായ. അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യത്തെ രണ്ട് അഭിപ്രായത്തെ കുറിച്ചും പറഞ്ഞത് റജ്മം ബിൽ ഗൈബ്, റജ്മം ബിൽ ഗൈബ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് ഊഹിച്ചുള്ള തെളിവില്ലാത്ത, ഇദ്യാഉം ബില ദലീൽ, പ്രമാണമില്ലാത്ത ഊഹജൽപ്പനമാണ്, ഊഹ വ്യാജ ജൽപ്പനാണ് എന്ന് അതിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ രണ്ടഭിപ്രായവും ശരിയല്ല എന്നുള്ളത് വ്യക്തമായി. ഇനി വയഖൂലൂൻ, അവർ പറഞ്ഞേക്കും, സബ്അതുൻ, ഏഴ് പേരാണ് അസ്ഹാബുൽ കഹ്ഫ്, വസാമിനുഹും കൽബുഹും, അതിൽ പിന്നെ എട്ടാമൻ അവരുടെ കെൽബാണ്. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല റജ്മം ബിൽ ഗൈബ് എന്ന് പറഞ്ഞില്ല, റജ്മം ബിൽ ഗൈബ് എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണത്തിൽ ബലപ്പെട്ട അഭിപ്രായം എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞു ഈ വാവ് സമാനിയ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഈ വാവിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തുണ്ട്, ഈ എണ്ണത്തെ സമ്മതിക്കുന്ന ഒരു വിഷയമുണ്ട്. സബ്അതുൻ എന്ന് പറഞ്ഞു, നാം വസാമിനുഹും കൽബുഹും എന്നുള്ളത്. പിന്നെ ഈ വാവിന്റെ വിഷയത്തിൽ കുറെ, പിന്നെ ഈ വാവ് സമാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലങ്ങളിൽ ഈ വാവ് വന്നതിനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ പിന്നെ സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞില്ലേ, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ വർസഖഹു മിനൽ സമറാത്തി 126 പിന്നെ വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസഖ അഹ്ലഹു മിനൽ സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫർ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവേ മക്കയെ നീ നിർഭയത്ത നാടാക്കണമേ, വർസഖ് അഹ്ലഹു മക്ക നിവാസികളെ നീ ഭക്ഷിപ്പിക്കണമേ, മിന സമറാത്ത് സമറത്തുകൾ ഫലങ്ങൾ, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്തവർക്ക് നീ വർസഖ് അഹ്ലഹു മിന സമറാത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് എന്താ പറഞ്ഞത്? ഖാല വമൻ കഫർ, ഖാല വമൻ കഫർ, വാവ് ഇതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതാല പറയണേ ഖാല നഅം, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അന്ത്യനാൾ വിശ്വസിക്കുന്നവർ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യും? വർസഖു മിന സമറാത്ത് നഅം. വമൻ കഫർ, അവിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം, ഫഉമത്തിഉഹു ഖലീലൻ സുമ അൽതറുഹു ഇലാ അദാബിന്നാർ, അവർക്ക് കുറച്ച് വിഭവങ്ങൾ നാം നൽകിയേക്കും, പിന്നീട് നാം അവരെന്ത് ചെയ്യും? നരകശിക്ഷയിലേക്ക് നിർബന്ധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ഖാല വമൻ കഫർ എന്നാ പറഞ്ഞത്. അപ്പൊ ആ വാവ് വന്നപ്പോ അതിന്റെ അർത്ഥം എന്താ? അതിന് മുമ്പ് ഒരു നാം എന്നുള്ളത് എന്താണ് അവിടെ സങ്കല്പിക്കും എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇവിടെ ഈ എണ്ണം ഇവരുടേത് ഏഴാണ് എന്നുള്ളത്. പിന്നെ അതൊരു പിന്നെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ചർച്ചയാണത്, ഇത് കുറെ ചർച്ചയാണ്. അത് ആ ചർച്ച അത്ര നീണ്ടു പോകുന്നതിനെ പണ്ഡിതന്മാരിൽ ചിലർ നിരൂപിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ചിലതൊന്നും അത്ര തന്നെ തർക്കിച്ച് സ്ഥിരീകരിക്കേണ്ട ഒരു പിന്നെ ഒരു വിഷയമല്ലല്ലോ അത്. അവരുടെ എണ്ണം അതൊരു ഇമാം കാര്യത്തിൽ പെട്ടതോ അല്ലെങ്കിൽ അതൊരു സ്വർഗപ്രവേശനത്തിന് പിന്നെ ഒരു ഷർത്തായിട്ടുള്ള ഒരു വിഷയമല്ലല്ലോ. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനെ ചില മുഫസിരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അഗാധത്തിൽ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിപ്പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഭാഷാപരമായിട്ടുള്ള ഒരു മാലൂമാത്ത് അവിടെ ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണർത്തുന്നത്. ഇമാം തബറാനി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് ഒരു ചോദ്യമാണ്, അനതവംബഉ ബിമാ അഫ്ദലത്തിൽ ഹുമുർ, കഴുതകൾ കുടിച്ച ശേഷിപ്പ് വെള്ളം അതുകൊണ്ട് ഞങ്ങൾ ഒതു എടുക്കട്ടെ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. അതായത് അനതവല്ലാഹു ഞങ്ങൾ ഒതു ചെയ്യട്ടെ, ബിമാ അഫ്ദലത്തിൽ ഹുമുർ കഴുതകൾ കുടിച്ച് ശേഷിപ്പിച്ച വെള്ളത്തിൽ. അവൻ ഇസ്ലാഹു വസ്ലം അതുങ്ങൾ എന്താ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, ഖാല വബിമാ അഫ്ദലത്തി സിബാ, കാല ഉപിമ അഫ്ദലത്തി സിബ, സിബ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ കുടിച്ച് ശേഷിപ്പിച്ചത് കൊണ്ടും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പോ പിന്നെ അവിടെ നഅം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താ പ്രയോഗിച്ചത്, ഉവ പ്രയോഗിച്ച് ബിമ അഫ്ദലത്തിൽ സിബ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ള പറയാണ് കഴുതകൾ കുടിപ്പിച്ച് ശേഷിപ്പിച്ച വെള്ളം കൊണ്ട് ഞങ്ങൾ ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വബിമ അഫ്ദലത്തിൽ സിബാഉ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നഅം കഴുത കുടിച്ച് ശേഷിപ്പിച്ച വെള്ളം കൊണ്ട് ഒന്ന് കൊടുക്കണതിന് പ്രശ്നമില്ല, നജസായിട്ടില്ല. പിന്നെ വബിമ അഫ്ദലത്തി സിബാഉ, വന്യമൃഗങ്ങൾ കുടിച്ച് ബാക്കി വെച്ച വെള്ളമാണെങ്കിലും ഒതു ചെയ്യാം എന്ന അർത്ഥത്തിലാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പ്രതികരിച്ചത്. അപ്പൊ ഈ ഒരു വാവിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ഭാഷാ പണ്ഡിതന്മാർ പറയണം. കാരണം എന്താ, അതിൽ നിന്ന് ചില ഹുക്കുമുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ട്. ചിലര് പറഞ്ഞ് എട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ നമുക്ക് കാണാം ഈ വാവ്, അതാണ് ഇതിന് വാവ് സമാനിയെന്ന് പേരിട്ടത്. ഇപ്പൊ സൂറത്ത് തോബയിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർറാകിഊൻ അസ്സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫ്, പിന്നെന്താ പറഞ്ഞത്, വന്നാഹൂന അനിൽ മുങ്കർ. ഓക്കെ, എട്ട് വിശേഷണം അല്ലാഹു വിശ്വാസികൾക്ക് പറയാണ്. എന്താ പറഞ്ഞത്, അത്തായിബൂൻ, അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർറാകിഊൻ അസ്സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫ്. എട്ട് വിശേഷണം പറഞ്ഞപ്പോ അതിന്റെ അടിയിൽ ഒന്നും ഇത് പറഞ്ഞില്ല, വാവ് പറഞ്ഞില്ല. പക്ഷെ വന്നാഹൂനാനിൽ മുങ്കർ പറഞ്ഞപ്പോളോ, അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അൽ മുങ്കർ, എട്ടാമത്തെ പറഞ്ഞപ്പോ വാവ് പറഞ്ഞു, മനസ്സിലായോ? അതേപോലെ തന്നെ സൂറത്ത് തഹ്രീമിൽ, അസ റബ്ബുഹു ഇൻ തല്ലഖക്കുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന, എന്താ, മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വ അബ്കാറാന്ന് പറഞ്ഞത്. അണ്ടാ അവിടെ വാവ് വന്നു എട്ടാമത്തേന്, മനസ്സിലായ? അസ റബ്ബുഹു ഇൻ തല്ലഖക്കുന്നായി യുബ്ദിലഹു, അതായത് അള്ളാഹു റസൂലിനോട് പറയാണ് നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ മോചനം നടത്തുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളെക്കാൾ ഉത്തമരായവരെ റസൂലുള്ളാഹിക്ക് ഇണയായി കൊടുക്കുന്നതാണ്. അപ്പൊ അവിടെ പറഞ്ഞപ്പോ ഐ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ ആയിട്ട് എട്ടാമത്തതിൽ വ അബ്കാറ, ആ എട്ടാമത് പറഞ്ഞപ്പോ എന്ത് ചെയ്ത് വ വന്നു. അതുകൊണ്ടാണ് ഇതിന് വാവ് സമാനിയ എന്ന് പേരിട്ടിട്ട് അതിനുള്ള ചില പ്രത്യേകതകൾ ഇങ്ങനെ മുഫസ്സിറീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ അവരുടെ എണ്ണം, അതിനെക്കുറിച്ച് പ്രബലമായിട്ട് പറയപ്പെട്ട അഭിപ്രായം, അവരുടെ എണ്ണം ഏഴാണ്, അവരിൽ എട്ടാമത്തേത് അവരുടെ കെൽബുമാണ്. പിന്നെ വാവുണ്ടല്ലോ, ഈ വാവ് ഇത് വാവ് സമാനിയാണെങ്കിലും അത് ഒരു അത്ഫിന്റെ വാവ് കൂടിയാണ്. ഈ അത്ഫുൽ വാവിന്റെ വാവ് കൊണ്ടുവരുമ്പോൾ അത് മുഗായറത്തിനെ തേടും. മുഗായറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അത്ഫുണ്ട് മഅത്തൂഫുണ്ട്, മഅത്തൂഫുണ്ട് മഅത്തൂഫുൻ അലൈഹി ഉണ്ട്, ഇതാണ് മഅത്തൂഫ്, ഇതാണ് മഅത്തൂഫുൻ അലൈഹി, മനസ്സിലായില്ലേ? ഇതിന് രണ്ടിനും ചേർക്കുമ്പോൾ മുഗായറത്തിനെ തേടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും വേറെയാണ്, വേറെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഏഴ് പേർ സബഅത്ത് എന്നുള്ളത് അവർ ഔലിയാക്കളാണ്, സാലിഹീങ്ങളാണ്, അവരിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ സാമിൻ എട്ടാമനെ ചേർക്കുന്നത്, മനസ്സിലായില്ലേ? ആ എട്ടാമൻ ആരാണ്? കെൽബാണ്, നജസാണ്, നജസാണ്. അപ്പോ വാവ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്ത് അത് രണ്ടും വേറെയാണ് എന്നുള്ളത് വേർപ്പെടുത്തി വേർപ്പെടുത്തി പറഞ്ഞു മനസ്സിലായി. അത് ഈ വാവിന്റെ ഒരു ഉപയോഗിച്ചതിലുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. ഇത് രണ്ടും എന്തല്ല, ഒരേ ഒന്നല്ല, അത് വേറെയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വിഷയം ഇവിടെ ഖുർറബ്ബി ആലമുബി ഇദ്ദത്തിഹിം, റബ്ബാണ് അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ കൂടുതൽ അറിയുന്നവൻ എന്നുള്ളത് ഇവരോട്, ഖുറൈശികളോട് ഈ സംസാരത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, അവരെ കുറിച്ച് കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ അവരെ കുറിച്ച്. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം പിന്നെ ഈ ഇവരുടെ എണ്ണം എത്ര എന്നുള്ളത് കുറച്ച് പേർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഞാൻ ആ കുറച്ച് ആളുകളിൽ പെട്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറ അംബാഹിറൻ, അള്ളാഹു പറഞ്ഞ ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ ബാഹ്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ളതായ ഈ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ അസാബുൽ കഹഫിന്റെ വിഷയത്തിൽ നിങ്ങൾ അവരോട് തർക്കിക്കരുത് എന്ന് പറയുന്നു. മനസ്സിലായി? അവിടെ നമ്മൾ തർക്കത്തിൽ ഒരാളോട് തർക്കം നടത്തുകയാണെങ്കിൽ ഒരു വാദപ്രതിവാദം നടത്തുകയാണെങ്കിൽ എന്ത് വേണം? വ്യക്തമായ പിന്നെ അറിവ് വേണം. ആ അറിവിന്റെ അടിസ്ഥാനത്തിലേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഒരാളോട് തർക്കിക്കേണ്ടതുള്ളൂ. തർക്കിക്കുന്നവനും എന്ത് വേണം? അറിവ് വേണം. ആരാണ് അയാൾക്കും എന്ത് വേണം? അറിവ് വേണം. അറിവില്ലാത്തവനോട് തർക്കിക്കാൻ പോകരുത് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പറയാറുണ്ട്. കാരണം അറിവില്ലാത്തവനോട് തർക്കിച്ചിട്ടുണ്ടെങ്കിൽ അറിവില്ലാത്തവന് പിന്നെ ഓൻ്റെ അടുത്ത് ഉണ്ടാകല് വേറെ ചില സംഗതികളേക്കാറ്, അതും ഇവ അവനെടുത്ത് നമ്മൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എരപ്പാകും. മനസ്സിലായില്ലേ? ഈ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. അറിവില്ലാത്തവൻ പിന്നെ കൊഞ്ഞനം കുത്തി കഴിക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ എന്താവും? ഈ അറിവുള്ളവന് നാലാളുകൾക്ക് മുമ്പിൽ നാശമാകുന്ന എരപ്പാകുന്ന ഏർപ്പാടുണ്ടാവും. ഇതിന്റെ അതേ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ ഉണർത്തിയൊരു സംഗതിയുണ്ട്. അതെന്താണെന്നറിയാമല്ലോ, ഈ അറിവില്ലാത്തവനോട് തർക്കിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള ഒരു ഉദാഹരണം ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ചാല് ഈ അബ്ബാസി ഖലീഫ മുഅ്തസിം ബില്ലാ, അബ്ബാസി ഖലീഫ മുഅ്തസിം ബില്ലാ ഈ ദുഉബുൽ അൽ ഖുസാഇ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ചങ്ങായിണ്ടായി. ദുഉബുൽ അൽ ഖുസാഇ ഈ ദുഉബുൽ ഖുസാഇ ഇവൻ അഹ്ലുൽ ബൈത്തിനോട് പക്ഷപാതിയായിരുന്നു. അഹ്ലുൽ ബൈത്തിനോട് പക്ഷപാതി എന്ന് പറഞ്ഞാൽ ഇവൻ ഷിയാണ്, ഷിയ എന്ന് പറഞ്ഞാൽ എരപ്പൻ ഷിയാണ് എന്നാണ്. കവിയാണ് ഈ ദുഉബുൽ ഖുസാഇ, ഒരു കവിയാണ്, പിന്നെ അന്തം വിട്ട ഷിയാണ്, അന്തം വിട്ട ഷിയാണ്. മനസ്സിലായി? അപ്പൊ അഹ്ലുൽ ബൈത്തിനോട് ഭയങ്കര പക്ഷപാതിയാണ്. മുഅ്തസിം ബില്ല അബ്ബാസിയാണ്, മുഅ്തസിം ബില്ല അബ്ബാസിയാണ് ഇവന്. ദുഉബുൽ ഖുസാഇ ഇവൻ പിന്നെ അഹലുൽ ബൈത്തിനോട് പക്ഷപാതി എന്ന് പറയുമ്പോ അപ്പൊ അബ്ബാസികൾ അങ്ങോട്ട് എങ്ങനെ, അബ്ബാസികളോട് മമത ഉണ്ടാകുക അതോ എതിർപ്പുണ്ടാകുക? അബ്ബാസികൾ ആരിലേക്കാ ചേർക്കുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് അല്ലേ? അബ്ബാസ് ആരാണ്? അഹലുൽ ബൈത്ത് പെട്ടവൻ തന്നെ. പക്ഷേ അബ്ബാസികളും അലവികളും അബ്ബാസി ഖിലാഫത്തുകൾ രണ്ട് കക്ഷിയായി. അബ്ബാസികളും അലവികളും, അലവികൾ ചേർക്കുന്നത് തങ്ങൾ ആരിലേക്കാണ്? അലി റളിയല്ലാഹുവിനിലേക്കാണ്. അബ്ബാസികൾ ചേർക്കുന്നത് അബ്ബാസിലേക്കാണ്. മനസ്സിലായി? അമവികളിൽ നിന്ന് ഖിലാഫത്ത് അബ്ബാസികളും അലവികളും ഒന്നിച്ചാണ് എന്ത് ചെയ്തത്? പിടിച്ചു വാങ്ങിയത്. അലവികളും അബ്ബാസികളും എന്തിന്റെ പേരിലാണ് അമവികളിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്? നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അലവികളും അബ്ബാസികളും ഒന്നിച്ചിട്ട് അമവികളോട് പോരാടിച്ചിട്ട് ഖിലാഫത്ത് വാങ്ങിയത്. പക്ഷെ ഖിലാഫത്ത് കിട്ടിയേക്കുമ്പോൾ ആർക്കാ കിട്ടിയത്? അലവികൾക്കല്ല കിട്ടിയത്, അബ്ബാസികൾക്ക് കിട്ടിയത്. അബുൽ അബ്ബാസ് അസ്സഫാഹ് ഒന്നാമത്തെ ഖലീഫ, പിന്നെ അബു ജാഫർ അൽ മൻസൂർ രണ്ടാമത്തേത്. ഇങ്ങനെയാണ് പിന്നെ ഖലീഫമാര് വന്നത്. അപ്പോ അലവികൾ വടിയായി. ആലുൽ ബൈത്ത് ഉണ്ടല്ലോ, നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. നബി കുടുംബത്തിൽ മുഖ്യന്മാരാരാണ്? അലവികളാണ്. അവർക്ക് കിട്ടിയില്ല, അബ്ബാസികൾക്കാണ് ഭരണം കിട്ടിയത്. അതോടുകൂടി അബ്ബാസി ഖിലാഫത്തിൽ അലവികളും അബ്ബാസികളും ദുഷ്മന്മാരായി, ശത്രുക്കളായി. അലവികളും ഇവരെ കുറിച്ച് ഈ ദുഉബുൽ ഖുസാഇ കവിയാണ്, അവൻ ആലുൽ ബൈത്തിനോട് പക്ഷപാതിയാണ്. ഇവരുടെ പരിപാടി ഇവരെ ചീത്ത അറിയാന്നുള്ളതാണ്. കാരണം എന്താണ്? അലവികൾക്ക് ഭരണം കിട്ടിയില്ല, മാത്രമല്ല അലവികളെ അനുകൂലിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മുഅ്തസിമിലിന്റെ മുൻഗാമികളായിട്ടുള്ള ഖലീഫമാരെ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുഉബുൽ ഖുസാഇ ഈ ഭരണാധികാരികൾക്കെതിരിൽ കവിതയിലൂടെ ആളുകളെ തിരിക്കും. അങ്ങനെ ഇവന്റെ കവിതയിലൂടെയാണ് മുഅ്തസിം ബില്ലന്റെ മുമ്പത്തെ ഖലീഫ മഅ്മൂൻ, മഅ്മൂന്റെ മുമ്പത്തെ ഖലീഫ അമീൻ, അമീൻ കൊല്ലപ്പെട്ടത്. അമീനിനെ കൊന്നിട്ട് മഅ്മൂന് ഖലീഫയാണത്, അതിലൊരു പങ്കിയാക്കുന്നുണ്ട്. കാരണം അമീന് കൊല്ലപ്പെടാൻ കാരണം ദുഅബുൽ ഖുസായിന്റെ കവിതകളാണ്. ഏതായാലും നമ്മളുടെ വിഷയം, ഇവന് കവിയാണ് എങ്കിലും ഒരു നശിച്ച സ്വഭാവക്കാരനോ വലിയ എന്തില്ല, എൽമോ അറിവോ ഒന്നുമില്ല. മുഅ്തസിമില്ല അങ്ങനെയല്ല, മുഅ്തസിമില്ല അല്പം പിന്നെ തലയുള്ളവനാണ്, അറിവുമുണ്ട്. മുഅ്തസിം ബില്ല ഇയാൾക്കെതിരായി ഇവര് തമ്മിൽ അങ്ങോട്ടും ചില സംസാരങ്ങൾ നടന്നു, സംസാരം നടന്നപ്പോ ഈ ദുഅബുൽ ഖുസായി ഒരു കവിത പാടി. ആ കവിതയിൽ അയാൾ പാടിയത്, അതായത് പിന്നെ മുലൂഖു ബനിൽ അബ്ബാസി ഫിൽ കുത്തുബി സബഅത്തുൻ, അബ്ബാസി ഖലീഫമാർ കിതാബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏഴുപേരാണ്. അവരിൽ എട്ടാമനെ കുറിച്ച് കിതാബിലൊരു പരാമർശമല്ല, എന്നിട്ട് പറയണേ എങ്ങനെ കമാഅന്ന അഹ്ലൽ കഹ്ഫി ഫിൽ കുത്തുബി സബഅത്തുൻ ഗദാത സവൗഫീഹി വസാമീനുഹും കൽബു അഹ്ലുൽ കഹ്ഫ് കിതാബിൽ അവരുടെ എണ്ണം ഏഴാണ് എന്ന് അവർ ഗുഹയിൽ അഭയം തേടിയ ദിവസം, അവരിലെട്ടാമത്തവൻ കെൽബാണ് എന്നങ്ങനെ കവിത. അത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഈ മുഅ്തസിം ബില്ല ഇയാള് മുസമ്മിൻ എന്ന പേരിലാണ് ചരിത്രത്തിൽ പ്രസിദ്ധൻ. മുസമ്മിൻ എന്ന് ഇയാൾക്ക് പേര് വിട്ടാൻ കാരണം, ഇയാള് അബ്ബാസി ഖലീഫമാരിൽ എട്ടാമനാണ്, മനസ്സിലല്ലേ. ഇയാൾക്ക് എട്ട് ആൺമക്കള്. അബ്ബാസി ഖലീഫമാരിൽ ഇയാൾ എട്ടാമൻ, ഹാറൂൺ റഷീദിന്റെ മക്കളിൽ ഇയാൾ എട്ടാമൻ, വാപ്പാന്റെ മക്കളിൽ ഇയാൾ എട്ടാമനാണ്, എട്ടാമത്തെ ഖലീഫയാണ് അബ്ബാസി ഖിലാഫത്തിൽ. ഇയാൾക്ക് എട്ട് ആൺമക്കളും എട്ട് പെൺമക്കളുമാണ്, മനസ്സിലായല്ലേ. ഇയാള് ഭരണം നടത്തിയത് 8 വർഷവും 8 മാസവും 8 ദിവസവുമാണ്, 8 ദിവസമാണ്. 48-ാമത്തെ വയസ്സിലാണ് ഇയാള് മരിക്കുന്നത് ചില റിപ്പോർട്ട് പ്രകാരം. ഏതായാലും അങ്ങനെ 8 എന്നുള്ളൊരു പ്രത്യേകത ഇയാൾക്കുണ്ട്, മനസ്സിലായ 8 എന്നുള്ളതുണ്ട്. ഈ മുഅ്തസിം ബില്ല ഇയാള് ഹറു റഷീദിന്റെ മക്കളില്, ഇയാളുടെ അമ്മ ഒരു തുർക്കിയാണ്, തുർക്കി പെണ്ണാണ്. മറ്റു മക്കളൊക്കെ അറബിയാണ്, അറബി ഉമ്മയിലുണ്ടായ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരിക്കലും ഖിലാഫത്ത് കിട്ടരുത് എന്ന് ഹറു റഷീദ് തീരുമാനിച്ചിരുന്നു. ഈ മകന് മുഅ്തസിം ബില്ലക്ക് ഭരണം കിട്ടരുത് എന്ന് ഹറു റഷീദ് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹറു റഷീദ് മരിക്കുന്നതിന് മുമ്പ് തന്റെ ശേഷം വരാനുള്ള ഭരണാധികാരികളുണ്ടല്ലോ, തന്റെ മക്കള്, അധികാരത്തിന് അർഹരായ മക്കളെ പേരെഴുതി, ഏഴ് പേരെഴുതി. ഹാദി, മഹ്ദി, അമീൻ, മഅ്മൂൻ, മുഅ്തമൻ, ഇങ്ങനെ ഹാറൂൺ റഷീദിന്റെ മക്കളെ 7 പേരെ എഴുതിയിട്ട് അത് കഅബയിൽ കെട്ടിത്തൂക്കി. ഞാൻ മരിച്ചാലും ഇനി ശേഷം വരുന്ന ഭരണാധികാരികൾ എന്റെ ഈ മക്കളിൽ ഇവരായിരിക്കണം. ഇയാൾക്ക് തഴഞ്ഞ്, ഇയാളെ പേര് പരാമർശിച്ചില്ല മുഅ്തസിം ബില്ലക്ക്, മനസ്സിലായേ. പക്ഷേ മുഅ്തസിം ബിൽ ഹാറൂൺ റഷീദ് എഴുതി വെച്ചതിനപ്പുറമാണ് കാര്യങ്ങൾ നടന്നത്. അമീൻ കൊല്ലപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ, പിന്നെ മഅ്മൂൻ വന്ന്, മഅ്മൂനും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് അയാൾക്കെതിരിൽ പ്രാർത്ഥിച്ച്, ഏതായാലും മഅ്മൂനും മരണപ്പെട്ട്, പിന്നെ ആര് വന്ന് അധികാരത്തിൽ? മുഅ്തസിം ബില്ല അധികാരത്തിൽ വന്ന്. മുഅ്തസിം ബില്ല അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, മുഅ്തസിം ബില്ല വന്നതിൽ പിന്നെ അബ്ബാസി ഖിലാഫത്ത് ഇയാളുടെ മക്കളിൽ മാത്രം പരിമിതപ്പെട്ടു. കണ്ടോ, അള്ളാന്റെ തീരുമാനമാണിത്, മനസ്സിലല്ലേ. ഹാറൂൺ റഷീദ് ഇയാൾക്ക് ഒരിക്കലും ഭരണം കിട്ടരുത് വിചാരിച്ചിട്ടാണ് ആ പണിയൊക്കെ എടുത്തത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഇയാളെ ഭരണത്തിൽ കൊണ്ടുവന്ന്, മാത്രമല്ല പിന്നീട് അബ്ബാസി ഖിലാഫത്ത് ഇയാളുടെ മക്കളിൽ ശേഷിച്ചു. ഏതായാലും ദുഅബുൽ ഖുസായി പാടുന്നത് എന്താ, ബനുൽ അബ്ബാസ്, അബ്ബാസികളിലെ രാജാക്കന്മാര് കിതാബിൽ എത്ര പേരാണ്? 7 പേരാണ്. കാരണം ഹാറൂൺ റഷീദ് 7 പേരാണ് എഴുതിയിട്ടുള്ളത്. 8-ാമൻ ഒരാളെ കിതാബിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അഹ്ലുൽ കഹ്ഫിനെ കുറിച്ചിട്ട് കിതാബിൽ പറഞ്ഞതുപോലെയാണ് ഇവര്. അഹ്ലുൽ കഹ്ഫ് എത്ര പേരാണ്? 7 പേരാണ്. 8-ാമൻ കെൽബാണി എന്ന് കവിത പാടി ആര്? ഈ ദുഅബുൽ ഖുസായി. മനസ്സിലായി? പണ്ഡിതന്മാര് പറയാണ് ഇമ്മാരി വിവരക്കേടിനോട് മുഅ്തസിം ബില്ല കൊമ്പ് ഓർക്കാൻ പോയതിന് കിട്ടിയ എന്താണ് ശിക്ഷയാണത്. മാനം കെട്ടും മുഅ്തസിമില്ല. കാരണം പിന്നെ മുഅ്തസിമില്ല, പിന്നെ ഇയാളെ മുഅ്തസിമില്ല കൊല്ലുക ചെയ്തത്, മുഅ്തസിമില്ല കൊല്ലാണ് ചെയ്തത്. പക്ഷേ മുഅ്തസിമില്ലക്ക് ഒരു പേര് ചരിത്രത്തിൽ ശേഷിപ്പിച്ചിട്ടാണ് ആര് പോയത്, ഇയാള് പോയത്. മനസ്സിലായി? അബ്ബാസി ഖിലാഫത്തിൽ അസ്ഹാബുൽ കഹ്ഫിനെ പോലെ അവർ ഏഴുപേരാണ്, എട്ടാമൻ അവരിൽ ആരാണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലത്തെ കെൽബാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടത്. എന്നാലും ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിവരക്കേടിനോട് തർക്കിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണത്. അത് ഈ ആയത്തിന്റെ വിഷയത്തിൽ തന്നെ ഒരു ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ കേൾപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഇവിടെ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ, അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു വലാ തസ്തഫ്തി, നിങ്ങൾ ഫത്വ ചോദിക്കരുത്. ഫത്വ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവിച്ച ഒരു വിഷയത്തിൽ ഒരു പ്രശ്നം ഉടലെടുത്തു, ആ വിഷയത്തിൽ അതിന്റെ മതവിധി ചോദിക്കണം, അതാണ് ഇഫ്ത. അത് നിങ്ങൾ അവരുടെ വിഷയത്തിൽ ചോദിക്കരുത്. മിൻഹും ഖുറൈശികളോട്, അഹദൻ ഒരാളോട്, ഒരാളോട് ചോദിക്കരുത്. അതിന്റെ അതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, നമ്മൾ ഫത്വ ചോദിക്കുമ്പോൾ എപ്പോഴും ആരോട് ചോദിക്കേണ്ടത്? അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നവരോടാണ്, ഊഹം പറയുന്നവരോടാവരുത്. റജ്മം ബിൽ ഗൈബ് ഉണ്ടല്ലോ, ഫത്വ പറയുന്നവരുണ്ടാവും. അങ്ങനത്തെ ആളുകളോട് നമ്മൾ ഒരിക്കലും ഹുക്കും മതവിധി ചോദിക്കാൻ പാടുള്ളതല്ല. അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നവരോടാണ് മതവിധി ചോദിക്കേണ്ടത്. ഇനി ഇൻഷാല്ല, ഗുഹാവാസികൾ എത്ര കാലമാണ് ഗുഹയിൽ കഴിച്ചുകൂട്ടിയത്, അതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളാണ് ഇൻഷാല്ല നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.